Let's continue from what we've been thinking of so far.
ഇതുവരെ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ആ വിഷയത്തിൽ തന്നെ നമുക്ക് തുടർന്ന് മുന്നോട്ട് ധ്യാനിക്കാം.
What is the best definition of sin in the Bible?
ദൈവവചനത്തിൽ പാപത്തിന്റെ ഏറ്റവും നല്ല നിർവചനം എന്താണ്?
The fullest definition of sin.
പാപത്തിന്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഒരു നിർവചനം.
There are different definitions of sin in the Bible.
വേദ പുസ്തകത്തിൽ പാപത്തിന്റെ പല വിധത്തിലുള്ള നിർവചനങ്ങളുണ്ട്.
Let me show you two of them.
അതിൽ രണ്ടെണ്ണം നിങ്ങളെ കാണിക്കട്ടെ.
1 John chapter 3.
ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം.
And verse 4.
അതിന്റെ നാലാം വാക്യം.
In the last part it says sin is lawlessness, that means breaking the law of God.
ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കാതിരിക്കുന്നത് പാപം എന്ന് നാം വായിക്കും.
1 John 3 verse 4.
ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായത്തിന്റെ നാലാം വാക്യം.
The last part.
പാപം അധർമ്മം തന്നെ.
That is lawlessness, which means going against God's law.
ദൈവത്തിന്റെ നിയമത്തിന് എതിരായി ചെയ്യുന്ന പ്രവൃത്തിയാണ് പാപം.
That is sins of commission, where you do something wrong.
അത് നാം തെറ്റായി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രവൃത്തി മൂലം വരുന്ന പാപമാണ്.
God has commanded something and saying don't do it and you do it.
ദൈവം ചിലത് ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നാം ആ കൽപ്പനയ്ക്ക് വിരോധമായി ചെയ്യുമ്പോൾ അത് പാപമാണ്.
Don't tell lies, don't commit adultery.
വ്യഭിചാരം ചെയ്യരുത്, വ്യാജം പറയരുത് എന്ന് ദൈവത്തിന്റെ കൽപ്പനയാണ്.
You go against God's command.
ദൈവകൽപ്പനയ്ക്ക് എതിരായിട്ട് നാം പോകുമ്പോൾ.
Another definition of sin.
പാപത്തിന്റെ മറ്റൊരു നിർവചനം
is James 4:17.
യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം അതിന്റെ പതിനേഴാം വാക്യം.
Here it says, if someone knows the right thing to do and he does not do it, then to him it is sin.
നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപമാകും.
So this is the sin not of committing but omitting, that means you don't do what you are supposed to do.
ഇതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ടുള്ള പാപമല്ല, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പാപമാണ്.
For example,
ഉദാഹരണമായി,
you know the story Jesus said about the good Samaritan.
നല്ല ശമരിയാക്കാരനെ കുറിച്ചുള്ള ഒരു കഥ പറഞ്ഞത് യേശു പറഞ്ഞത് നമുക്കറിയാം.
There was that man lying on the wayside beaten by robbers.
അതെ, വഴിയരികെ കള്ളന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട ഒരാളെ കിടക്കുന്നത് നാം കാണുന്നു.
The Levite and the priest went by him.
ഒരു ലേവ്യനും ഒരു പുരോഹിതനും അതുവഴിയായി കടന്നുപോയി.
What sin did they commit?
അവർ ചെയ്ത പാപം എന്താണ്?
They didn't kick him.
മുറിവേറ്റ് കിടന്ന വ്യക്തിയെ അവരെ തൊഴിച്ചില്ല.
They didn't spit on him.
അവന്റെ മേൽ അവർ തുപ്പിയില്ല.
What was their sin?
അവരുടെ പാപം എന്തായിരുന്നു?
They did nothing.
അവര് ചെയ്യേണ്ടത് ചെയ്തില്ല.
Can you commit a sin by doing nothing?
ഒന്നും ചെയ്യാത്തത് കൊണ്ട് നിങ്ങളൊരു പാപം ചെയ്യുന്നുണ്ടോ?
There is an example.
അതാണ് ഒരു നല്ല ഉദാഹരണം.
It's written here, to him who knows the right thing to do and you don't do it, it's sin.
നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തത് ചെയ്യാത്തവനത് പാപമാണ്.
So those are two types of sins.
അതാണ് രണ്ടു വിധത്തിലുള്ള പാപങ്ങൾ.
Here's another one.
ഇവിടെ മറ്റൊരു പാപം.
Romans 14 and verse 23.
റോമാലേഖനം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യം.
Now this chapter is talking about believers who have different convictions on some things.
ഇവിടെ ചില വിഷയത്തോടുള്ള ബന്ധത്തിൽ വ്യത്യസ്തമായ പല ബോധ്യങ്ങളുള്ള ചില വിശ്വാസികളുടെ വിഷയമാണ് പറയുന്നത്.
This is a very important area.
ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ചില മേഖലകളാണ്.
Churches that do not practice Romans 14 will become cults.
അതെ, ഈ റോമാലേഖനം പതിനാലാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആചരിക്കാത്ത സഭകൾ അവസാനം ഒരു കൾട്ടായി തീരും.
What is the basic teaching of Romans 14?
ഈ റോമാലേഖനം പതിനാലാം അധ്യായത്തിന്റെ അടിസ്ഥാനപരമായ പഠിപ്പീൽ എന്താണ്?
See, those days there was a big conflict among believers. Shall we eat food, meat particularly, mutton meat which is offered in front of idols?
അതെ, അന്നുണ്ടായിരുന്ന ഒരു വലിയ ചിന്താക്കുഴപ്പം ഇതായിരുന്നു, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അർപ്പിച്ചതായ മാംസം ഭക്ഷിക്കാമോ ഭക്ഷിക്കരുതോ.
And all the meat sold in the market was first put in the temple before an idol and then put in the market.
അന്ന് മാർക്കറ്റ് ചന്തയില് വിൽക്കുവാൻ വെച്ചിരുന്ന എല്ലാ മാംസവും ആദ്യം ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ശേഷമാണ് അത് വിൽപ്പനയ്ക്കായിട്ട് മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്.
സോ ഇഫ് യു some believers said we can't eat meat offered to idols.
അപ്പോൾ ചില വിശ്വാസികൾ പറയും ഈ വിഗ്രഹത്തിന് മുമ്പിൽ പ്രതിഷ്ഠിച്ച ആ മാംസം ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയുകയില്ല.
So they can't eat meat, they become vegetarian.
അതുകൊണ്ട് അവര് മാംസം കഴിക്കാതെ വെജിറ്റേറിയൻ സസ്യഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നവരായി.
But the other believers said,
എന്നാൽ മറ്റുള്ള വിശ്വാസികൾ പറഞ്ഞു,
what is an idol?
ഒരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തുവാണ്?
You cut one tree down,
ഒരു മനുഷ്യൻ ഒരു മരം മുറിച്ചെടുക്കുന്നു,
you can make a table out of it,
അതുകൊണ്ട് ഒരു മേശയുണ്ടാക്കുന്നു,
that's not an idol.
അതൊരു വിഗ്രഹമല്ല.
Or you shape it in the shape of a man,
അല്ലെങ്കിൽ അതൊരു മനുഷ്യന്റെ ആകൃതിയിൽ കൊത്തിയെടുക്കുന്നു.
Or a monkey,
അല്ലെങ്കിൽ ഒരു കുരങ്ങിന്റെ ആകൃതി.
Animal, or a bird,
അല്ലെങ്കിൽ ഒരു മൃഗമോ ഒരു പക്ഷിയോ.
Does that become an idol?
അതൊരു വിഗ്രഹം എങ്ങനെയാണ് ആകുന്നത്?
Somebody has made it like that and called it an idol.
ആരെങ്കിലും അത് അങ്ങനെ രൂപപ്പെടുത്തി എടുത്തു, അതിനെ ഒരു വിഗ്രഹം
പറയും.
അല്ലെങ്കിൽ പിച്ചള കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ആ വിധത്തിൽ ഒരു രൂപം ഉണ്ടാക്കുന്നു.
അത്
ഒരു തടിയോ ഒരു ലോഹമോ ഉണ്ടായ ഒരു വിഗ്രഹമാണ്.
യു പുട്ട് സം മീറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്, ഹൗ ഡസ് ഇറ്റ് സ്പോയിൽ ദി മീറ്റ്?
അതിന്റെ മുമ്പിൽ മാംസം കൊണ്ടുവച്ചാൽ ആ മാംസം എങ്ങനെയാണ് മോശമായി പോകുന്നത്?
ഐ ലൈക് മീറ്റ്,
എനിക്ക് മാംസം ഇഷ്ടമാണ്,
പ്രേ ആൻഡ് ഐ ഈറ്റ് ഇറ്റ്,
ഞാൻ അത് പ്രാർത്ഥിച്ച് ഭക്ഷിക്കും.
സോ ദീസ് അദർ ബിലീവേഴ്സ് were disturbed by it,
എന്നാൽ ഇതുമായിട്ട് മനസ്സ് കലങ്ങിയിരുന്ന ചില വിശ്വാസികളുണ്ടായിരുന്നു.
How can the fellow do it?
എങ്ങനെയാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്?
Maybe they were a bit jealous, the guys enjoying the meat and I can't enjoy the meat.
ഒരുപക്ഷെ അവര് മറ്റുള്ളവരെ മാംസം കഴിക്കുന്നത് കണ്ട് അസൂയകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്.
So there was a conflict.
അങ്ങനെ അവർ തമ്മിലൊരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നു.
So Paul writes to them.
അതുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം അവർക്ക് എഴുതിയത്.
One person has faith, he may eat all things. Another is weak, he eats only vegetables.
ഒരാളുടെ വിശ്വാസം എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, എന്നാൽ മറ്റൊരുവൻ സസ്യാഹാരം മാത്രമേ ഭക്ഷിക്കാവൂ എന്ന് വിശ്വസിക്കുന്നു.
What should be the attitude of one towards the other?
ഈ വിധത്തിലുള്ള രണ്ട് ഗ്രൂപ്പും ഒരു ഗ്രൂപ്പിന് മറ്റൊരാളുണ്ടാകുന്ന മനോഭാവം എന്താണ്? അതിന്റെ മൂന്നാം
വാക്യം, one who eats must not look down on the one who does not eat.
തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്.
ഓ, what, you have got such a sensitive conscience, this is not an idle man, don't I despise you.
ഓക്കെ, നീ ഇത് ചെയ്യുന്നത് എന്താണ്? ഞാൻ നീയുമായിട്ട് എനിക്കൊരു കൂട്ടായ്മയില്ല.
That's wrong.
അത് തെറ്റാണ്.
And the one who does not eat should not judge the one who eats.
തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്.
God has accepted both of them.
ദൈവം രണ്ടുപേരെയും അംഗീകരിച്ചിട്ടുണ്ട്.
Then there was another issue in those days.
അന്ന് മറ്റൊരു വിഷയം അവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു.
People who came from the Jewish community got became converted.
യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വന്ന അവര് മനസാന്തരപ്പെട്ട വിശ്വാസികളായി.
30 years as Jews, they never did any work on Saturday.
കഴിഞ്ഞ 30 വർഷമായി യഹൂദന്മാരായിരുന്നപ്പോൾ ശബത് ദിവസമായ ശനിയാഴ്ച അവർ ഒരു ജോലിയും ചെയ്തിരുന്നില്ല.
Now they become Christians.
ഇപ്പോൾ അവർ ക്രിസ്ത്യാനികളായി.
And the Christians, there's no such thing as a Sabbath now.
ക്രിസ്ത്യാനികൾക്ക് ശബത് എന്ന് പറയുന്ന ഒരു വിഷയമില്ല.
There's no special day when we can't do work.
ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സ്പെഷ്യൽ പ്രത്യേക ദിവസവും ക്രിസ്ത്യാനികൾക്കില്ല.
Every day is holy.
എല്ലാ ദിവസവും വിശുദ്ധമാണ്.
But these people found it so difficult, if they tried to do something on the Sabbath day, they feel bad about it.
എന്നാൽ ഇവരുടെ മനസ്സാക്ഷിയിൽ ഇവർക്ക് പ്രയാസമായി തുടങ്ങി. ശനിയാഴ്ച ദിവസം എന്തെങ്കിലും ജോലി ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നി.
You know, I've met Hindus who never eat beef. When they get Christians, they find it difficult to eat beef.
അതെ, ബീഫ് കഴിക്കാത്ത ഹിന്ദുസിനെ എനിക്കറിയാം. അവര് മനസാന്തരപ്പെട്ട ക്രിസ്ത്യാനികളായിട്ടും പിന്നെയും അവർക്ക് അത് കഴിക്കുന്നത് ബുദ്ധിമുട്ടാണ്.
സോ ഐ ഡോണ്ട് ഫോഴ്സ് ദം ടു ഈറ്റ് ബീഫ്.
അങ്ങനെയുള്ളവരെ നാം ഒരിക്കലും നിർബന്ധിച്ച് അത് കഴിപ്പിക്കാറില്ല.
സോ വാട്ട് ഇസ് ഹി സേ അബൌട്ട് വൺ ഗ്രൂപ്പ് ക്രിസ്ത്യൻസ് കീപ്പിംഗ് ദ സാബത്ത്, അനദർ ഗ്രൂപ്പ് നോട്ട് കീപ്പിംഗ് ദ സാബത്ത്?
അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ ശബത് ആചരിക്കുന്നവരും മറ്റൊരു കൂട്ടം ശബത് ആചരിക്കാത്തവരും.
ഡോണ്ട് ഡിസ്പൈസ് വൺ അനദർ.
നിങ്ങൾ അന്യോന്യം വിധിക്കരുത്.
ഓക്കെ, ദാറ്റ് ജൂയിഷ് കൺവേർട്ട്, he's still keeping the Sabbath. That Jewish convert is still keeping the Sabbath day.
Yehuda madathil ninnu manasandarapettuvan innum shabath aacharikkunnu.
Verse 6, he's observing that day for the Lord.
Aande aram vakyathil avane karthavinu vendiyana aacharikkunnu.
And likewise the other person, he says all days are same, I am observing every day for the Lord.
Adupole mattavaru ella divasavum karthavinu vendi ennu vicharichu ella divasavum pravarthikkum.
So what is the answer about all these things?
ഇതിനെ കുറിച്ച് ഇതിന്റെ ഉള്ള ശരിയായുള്ള ഉത്തരം എന്താണ്?
ബിക്കോസ് ടുഡേ ഓൾസോ വി ഹാവ് മേ ബി നോട്ട് അബൌട്ട് ദീസ് സബ്ജക്ട്സ്, അതർ സബ്ജക്ട്സ്.
ഇന്നും നമുക്ക് ഈ വിധത്തിലുള്ള വിഷയങ്ങളായിരിക്കത്തില്ല, മറ്റു പല വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഈ വിധത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ.
Today we may not have a problem with Sabbath because nobody is keeping the Sabbath in our churches.
നമ്മുടെ സഭകളിൽ ആരും ശബത ആചരിക്കാറില്ലാത്തതുകൊണ്ട് ശബതിനെ കുറിച്ച് നമ്മുടെ ഇടയിൽ ഒരു പ്രയാസമില്ല.
And now we meat is not always put in front of idols, so that is not a problem also.
ഇവിടെ സാധാരണ ഈ മാംസം ഒന്നും വിഗ്രഹത്തിന്റെ മുമ്പിൽ വെക്കാതെയാണ് നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് പ്രശ്നമില്ല.
But there can be other questions.
എന്നാൽ മറ്റ് ക്രിസ്ത്യാനികൾ
other question.
മറ്റ് ചോദ്യം,
should we take medicine when we are sick?
നമ്മൾ രോഗികളാകുമ്പോൾ മരുന്ന് ഉപയോഗിക്കണമോ?
One man says, I have faith. Lord will heal me. I don't need medicines. I don't go to doctors, hospital, nothing.
ഒരാൾ പറയുന്നു, എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ മരുന്നെടുക്കുകയില്ല, കർത്താവ് എന്നെ സൗഖ്യമാക്കും.
Another person says, listen, I don't have that faith.
മറ്റൊരു വിശ്വാസി പറയുന്നു, എനിക്ക് ആ വിധത്തിലുള്ള ഒരു വലിയ വിശ്വാസമൊന്നുമില്ല.
I take medicine because otherwise I'll die.
ഞാൻ മരുന്ന് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും.
What is the answer for such people?
ഇങ്ങനെയുള്ളവർക്കുള്ള ഉത്തരം എന്താണ്?
See, it says here in verse 22.
അതിന്റെ 22-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു,
The faith which you have as your own conviction before God.
നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ.
Yeah, don't try and impose it on another person.
മറ്റുള്ള ആരിലേക്കും അത് അടിച്ചേൽപ്പിക്കുവാൻ നീ ശ്രമിക്കരുത്.
Do you have faith for something?
ചില വിഷയത്തോടുള്ള ബന്ധത്തിൽ നിനക്ക് വിശ്വാസം
ഉണ്ടോ? Have it yourself before God.
അത് ദൈവവും നീയുമായിട്ടുള്ള ബന്ധത്തിൽ നീ അത് സൂക്ഷിക്കുക.
But don't force that on another person.
എന്നാൽ അത് മറ്റൊരാളെ അടിച്ചേൽപ്പിക്കുവാൻ നീ ശ്രമിക്കുക.
Why?
എന്തുകൊണ്ട്?
Because there is no verse in the New Testament which says do not take medicine.
കാര്യം പുതിയ നിയമത്തിൽ മരുന്ന് ഉപയോഗിക്കരുത് എന്നൊരൊറ്റ വാക്യം പോലുമില്ല.
Don't go to doctors.
ഡോക്ടറുടെ അടുത്ത് പോകരുതെന്ന് പറയുന്നില്ല.
In fact, Jesus said sick people need a doctor. That's what he said.
അതല്ല യേശു പറയുന്നുണ്ടല്ലോ, രോഗികൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമാണ്.
He himself said that.
യേശു തന്നെയാണത് പറഞ്ഞത്.
And Paul told Timothy, your stomach, you're always having some trouble, please take some medicine for it that you'll be healed.
Adhe Paulos Timotheosinodu parayunnunde ninakku kooda kooda varuna ninde vayittile asuyam nimitham nee alpam marinu kazhikkuvan parayunnu.
So why should we judge one another?
Nam endukondanu mattullavare vidhikkunnathu?
One person may have a higher faith.
Oralke oru uyarna unnatha vishwasam undayirikkam.
Each person, verse 5 last part, every person must be fully convinced in his own mind.
ഇവിടെ പറയുന്നു, ഓരോരുത്തൻ താൻ താന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ.
ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടന്റ് തിങ്.
അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം.
ഡോണ്ട് ട്രൈ ടു ഫോഴ്സ് യുവർ വ്യൂ ഓൺ ദി അതർ പേഴ്സൺ ഇൻ ഓൾ ദീസ് അൺഇമ്പോർട്ടന്റ് മാറ്റേഴ്സ്.
ഈ ഇത്ര പ്രാധാന്യമല്ലാത്ത വിഷയത്തിൽ നിങ്ങളുടെ ആ വീക്ഷണം മറ്റൊരാളെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുക.
ബിക്കോസ് ദേർ ഈസ് നോ സിൻ ഇൻവോൾവ്ഡ് ഇൻ ഓൾ ദീസ്.
ഈ വിഷയത്തിലൊന്നും ഒരു പാപമില്ല.
വൺ മേ ലിവ് എ ഹയർ സ്റ്റാൻഡേർഡ് ബട്ട് ദേർ ഈസ് നോ സിൻ ദേർ.
ഒരാള് ഒരല്പം കൂടി ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കും, പക്ഷേ അതിനകത്തൊരു പാപമില്ല.
ഐ ഗിവ് യു എ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഓൾസോ.
ഒരു പ്രായോഗികമായ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാം.
വൺ മാൻ സേസ്, ഐ ഹാവ് മെയ്ഡ് ഇനഫ് മണി ഇൻ ദ ഗൾഫ് ടു ബിൽഡ് എ ബിഗ് 5-bedroom ഹൗസ് ഇൻ കേരള.
ഒരു ആൾ പറയുകയാണ്, ഞാൻ ഗൾഫിൽ വന്നു, ആവശ്യത്തിന് പണം ഉണ്ടാക്കി, അതുകൊണ്ട് എന്റെ നാട് കേരളത്തിലെ ഒരു 5-bedroom ഉള്ള ഒരു വലിയ വീട് പണിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want to live comfortably in a good area.
ഒരു നല്ല സ്ഥലത്ത് സുഖമായിട്ട് ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
Another fellow says,
വേറൊരാൾ പറയുന്നു,
I also made money.
ഞാനും പണം ഉണ്ടാക്കി.
But I want to build a small house.
ഞാൻ ഒരു ചെറിയ വീട് പണിയാനാണ് ആഗ്രഹിക്കുന്നത്.
And I want to give the rest of the money for God's work.
അതിന്റെ ബാക്കിയുള്ള പണം ഞാൻ ദൈവവേലയ്ക്കായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു.
Now, who's right and who's wrong?
Aarana seri aarana thette.
Let everybody be fully convinced in his own mind.
Orurathinu avanavante manasil urachirikkatte.
You can't judge another person.
Nee mattorathane vidikke.
I mean, if you want to do it like that, do it.
Ninga kangane cheyanavengil cheyidollu.
But don't judge the other person.
Mattulla aale vidikkeru.
You know, when you do something good,
nallavaayi sila kaaryangal cheyyumbo,
think of this man who makes a 2-bedroom house because he wants to give the rest of the money for God's work.
ഒരു 2-bedroom മാത്രമുള്ള ഒരു ചെറിയ വീട് പണിതിട്ട് ബാക്കി ദൈവവേലയ്ക്കായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി.
Isn't that a very good thing?
അതൊരു വലിയ നല്ല കാര്യമാണോ?
Excellent thing.
നല്ല കാര്യമാണ്.
It's like making a first class chicken curry absolutely tasty.
അത് വളരെ നല്ല ഒരു രുചികരമായ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പോലെയാണ്.
But when if that person judges the other fellow who's got 5 bedrooms,
എന്നാൽ 5 മുറിയുള്ള ഒരു വീട് വലിയ വീട് പണിയുന്ന ആളിനെ ഈ 2 മുറിക്കാരൻ വിധിക്കാൻ തുടങ്ങിയാൽ
that is like putting a dead lizard inside this chicken curry.
ഈ ചിക്കൻ കറിയിലെ ഒരു ചത്ത പല്ലിയെ കൂടെ ഇടുന്നതിന് തുല്യമാണ്.
Then who can have it? It was a very good curry until he judged the other person.
മറ്റേ ആളിനെ വിധിക്കുന്നത് വരെ ആ കറി നല്ല കറിയായിരുന്നു.
But the moment he judged it, he spoiled the whole thing.
അവനെ മറ്റുള്ളവരെ വിധിച്ചപ്പോൾ അവനെ അതെല്ലാം നശിപ്പിച്ചു.
This is a big danger for many people.
ഇത് അനേകർക്കുമുള്ള ഒരു വലിയ അപകടമാണ്.
One sister feels she should not wear ornaments.
ഒരു സഹോദരി ആഭരണം ധരിക്കരുത് എന്ന് ചിന്തിക്കുന്നു.
For the glory of God.
അത് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി.
Another sister feels
വേറൊരു സഹോദരി ചിന്തിക്കുന്നു,
I must wear ornaments.
എനിക്ക് ആഭരണം ധരിക്കാം.
I shouldn't look ugly and naked.
അത് ഞാൻ നഗ്നയായി പോകുന്നതിനേക്കാളും നല്ലത് ഞാൻ ആഭരണം ധരിക്കുന്നതാണ്.
That is her understanding of glorifying God.
അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള ആ സഹോദരിയുടെ ബോധ്യം.
Who is right?
ആരാണ് ശരി?
It's a big question, particularly in Kerala.
കേരളത്തിലെ വിശ്വാസികളുടെ ഇടയിലുള്ള വലിയൊരു ചോദ്യമാണ്.
You know the answer?
അതിന്റെ ഉത്തരം നിങ്ങൾക്കറിയാമോ?
Romans 14 verse 5.
റോമാലേഖനം 14 അധ്യായം 5 വാക്യം.
Let everyone be fully convinced in his own mind.
ഓരോരുത്തൻ താൻ താന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ.
You know what a lot of conflict can be saved in the church if you just follow that one verse.
ഈ ഒരു വാക്യം നാം ശരിക്കും അത് പ്രമാണിക്കുവാൻ തീരുമാനിച്ചാൽ എത്രയെത്ര ഈ വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നമുക്ക് ഒഴിവാക്കുവാൻ കഴിയും.
I'll give you another example.
മറ്റൊരു ഉദാഹരണം പറയാം.
In India you go and apply for a building permit.
ഇന്ത്യയിലെ ഈ വീട് പണിയുന്നതിന് അതിനുള്ള അനുമതിക്കായിട്ട് നാം ഒരു അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ട്.
And I don't know how it is in Kerala. I'll tell you how it is in Bangalore.
കേരളത്തിൽ അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ബാംഗ്ലൂരിൽ എങ്ങനെയാണെന്ന് എനിക്കറിയാം.
The official will say, where is my commission before I sanction this?
ഈ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ ഓഫീസർ ചോദിക്കും, ഇത് ഞാൻ അനുവദിച്ചു തരുന്നതിന് ഒപ്പിടുന്നതിന് മുമ്പ് എനിക്കുള്ള കമ്മീഷൻ എവിടെ?
One believer says, okay, here it is.
ഒരു വിശ്വാസി പറയും, ഇതാ.
He got the sanction.
അതിന്റെ സാങ്ഷൻ കിട്ടി.
Another believer says, no.
മറ്റൊരു വിശ്വാസി പറയും, ഇല്ല.
I won't give.
ഞാൻ കൊടുക്കില്ല.
So he waits 2-3 years and gets his sanction.
അവന് 2-3 വർഷം കാത്തിരുന്നിട്ട് അവസാനം അതിന്റെ അനുമതി ലഭിക്കും.
Who is right?
ആരാണ് ശരി?
Every man be fully convinced in his own mind.
ഓരോ മനുഷ്യനും അവന്റെ ഹൃദയത്തിലെ ചിന്തിച്ചു കൊള്ളട്ടെ.
Some may say that's wrong to give money.
ചിലർ പറയും അങ്ങനെ പണം കൊടുക്കുന്നത് തെറ്റാണ്.
If you cheat somebody, that's wrong.
നിങ്ങൾ ആരെയെങ്കിലും വഞ്ചിക്കുകയാണെങ്കിൽ, ചതിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്.
If somebody decides to give his own money, how am I to criticize him?
എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പണം മറ്റൊരാൾക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് അതിനെ വിധിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്?
It's like supposing you're walking down a dark road in Bangalore.
ബാംഗ്ലൂരിലെ ഒരു ലൈറ്റ് ഇല്ലാത്ത വെളിച്ചമില്ലാത്ത ഒരു റോഡിൽ കൂടെ രാത്രിയിൽ നിങ്ങൾ നടക്കുകയാണ്.
Lonely.
വളരെ വിജനമായ.
Somebody puts a knife to your back.
നിങ്ങളുടെ പുറകിൽ നിന്ന് ആരെങ്കിലും ഒരു കത്തി കൊണ്ട് നിങ്ങളെ കുത്തുകയാണെങ്കിൽ.
Give me your money.
നിങ്ങളുടെ പണം തരുവാൻ
ആവശ്യപ്പെട്ടു. Give me your watch.
നിങ്ങളുടെ വാച്ചും നിങ്ങളുടെ മൊബൈൽ ഫോണും ഒക്കെ തരാൻ പറഞ്ഞാൽ.
And you say, no, we must seek righteousness, sir. You should not try to do all this.
നിങ്ങൾ പറയുകയാണ്, ഇല്ല, ഞങ്ങൾക്ക് നീതിയെ പിന്തുടരേണ്ടതാണ്, ഞങ്ങൾക്ക് ഇതൊന്നും തരാൻ പറ്റില്ല.
This is not your money. I will not give you.
ഇത് നിന്റെ പണമല്ല, ഞാൻ തരികയില്ല എന്ന് പറഞ്ഞാൽ.
You can spend your time arguing with him. I don't know how long you'll argue.
നിങ്ങൾ അവനോട് വാദപ്രതിവാദം നടത്തി നിങ്ങളുടെ സമയം ചെലവഴിക്കാം.
Another fellow will say, hey, I'm not going to argue with him. What do you want? Take it. Let me go home.
മറ്റൊരാൾ പറയും, ഞാൻ നിന്നോട് വാദപ്രതിവാദത്തിനില്ല, നിനക്ക് വേണ്ട എന്തോ അന്ന് ചെയ്തോളൂ, എനിക്ക് വീട്ടിൽ പോകണം.
I want to ask you, what would you do in such a situation?
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും?
The righteous thing is not to give him money. How can you give money to a thief who's coming and asking you for money?
നീതിയായ കാര്യം ഒരു കള്ളൻ വന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കൊടുക്കരുത് എന്നുള്ളതാണ്.
If somebody comes knocking at your door and says, I want your money, will you give it to him?
ആരെങ്കിലും നിങ്ങളുടെ ഡോറിന് വന്ന് മുട്ടിയിട്ട് നിങ്ങളുടെ പണം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ?
Why do you give it to this man on the road?
അങ്ങനെയെങ്കിൽ ഈ കൊള്ളക്കാരന്റെ മുമ്പിൽ നിങ്ങൾ എന്തിനാണ് അത് കൊടുക്കുന്നത്?
What is the answer?
അതിന്റെ ഉത്തരം എന്താണ്?
Every man be fully convinced in his own mind.
ഓരോരുത്തരും അവനവന്റെ ഹൃദയത്തിൽ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ.
I'll tell you what I'll do if somebody sticks his knife to my back.
എന്റെ പുറകിൽ കത്തി കാണിച്ചിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ,
I say, tell me what you want, take it.
നിനക്ക് എന്താ വേണ്ടിയെന്ന് പറയാൻ കൊണ്ടുപോവാൻ ഞാൻ പറയും.
I'm not going to argue with him.
ഞാൻ അവനോട് തീർച്ചയായിട്ടും വാദപ്രതിവാദത്തിന് നിൽക്കില്ല.
My life is more important than whatever money is in my purse.
എന്റെ പേഴ്സിലുള്ള പണത്തേക്കാൾ എന്റെ ജീവനാണ് എനിക്ക് ഏറ്റവും വിലയുള്ളത്.
Now another fellow may say, no, I have faith.
മറ്റൊരാൾ പറയും എനിക്ക് വിശ്വാസമുണ്ട്.
God will protect me.
ദൈവം എന്നെ സംരക്ഷിക്കും.
I humble myself.
ഞാൻ എന്നെ താഴ്ത്തി.
Brother, I don't have that faith.
സഹോദര, എനിക്ക് ആ വിശ്വാസമില്ല.
So I give the money and escape.
ഞാൻ ആ പണം കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്രാപിച്ചു.
And if you don't have that faith, you better be careful. If you imagine only that you have that faith, you may not live.
നിങ്ങൾക്ക് ആ വിധത്തിലുള്ള വിശ്വാസമില്ലാതെ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ രക്ഷപ്പെടുകയില്ല.
So these are many examples like this where you find so many believers criticizing each other.
ഇത് ഇങ്ങനെയുള്ള അനേക വിഷയങ്ങളുണ്ട്, വിശ്വാസികൾ തമ്മിൽ തമ്മിൽ പരസ്പരം കുറ്റപ്പെടുത്തുകയും വിധിക്കുകയും ചെയ്യുന്ന വിഷയം. ഞാൻ നിങ്ങൾക്ക് രണ്ടു മൂന്ന് ഉദാഹരണങ്ങളാണ് പറഞ്ഞു തന്നത്.
Why should he buy such an expensive car? Cheap car will also take you from one place to the other.
വളരെ വില കുറഞ്ഞ കാർ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് പോകാൻ നിങ്ങളെ സഹായിക്കുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് വലിയ വിലയുള്ള കാർ നിങ്ങൾ വാങ്ങിക്കുന്നത്?
Why can't he buy second hand or third hand car? Why should it be a new one?
എന്തിനാണ് നിങ്ങൾ ഒരു പഴയ ഒന്നോ രണ്ടോ പേര് ഉപയോഗിച്ച വണ്ടി വാങ്ങിക്കാത്തത്? എന്തിനാണ് നിങ്ങൾ പുതിയ വണ്ടി വാങ്ങിക്കുന്നത്?
Can't you give the rest of your money for God's work?
ബാക്കിയുള്ള പണം ദൈവവേലയ്ക്ക് കൊടുത്തുകൂടെ?
There are so many questions like this.
അനേക ക്രിസ്ത്യാനികളും ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്.
When I go to America, I find some people have 3 cars in their house.
ഞാൻ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാരുടെ വീട്ടിലെ 3 കാറുകൾ കാണും.
3 people are working in the house and there's no bus service, no train service.
ആ വീട്ടില് 3 പേര് ജോലി ചെയ്യുന്നവരാണ്, അവിടെ ബസ്സോ ട്രെയിൻ സർവീസുകളോ ഒന്നും ഇല്ല.
നോ വേ ടു ഗോ.
അവർക്ക് ജോലിക്ക് പോകാൻ മറ്റു മാർഗമില്ല.
ഐ ഡോണ്ട് ജഡ്ജ് ദം.
ഞാൻ അവരെ ഒരിക്കലും വിധിക്കാറില്ല.
ഐ ഡോണ്ട് ജഡ്ജ് ദം. ഇഫ് ഐ ഡോണ്ട് ഹാവ് എ കാർ ഇൻ മൈ ഹൗസ്, ഐ എം നോട്ട് ഹിയർ ടു ജഡ്ജ് സംബഡി എൽസ് ഹൂസ് ഗോട്ട് 3 കാർസ്.
എന്റെ വീട്ടിൽ കാർ ഇല്ലെങ്കിൽ 3 കാറുള്ള വീട്ടിലൊരാളെ ഞാൻ വിധിക്കാറില്ല.
ഇറ്റ് എവറി മാൻ ബി കൺവിൻസ്ഡ് ഇൻ ഹിസ് ഓൺ മൈൻഡ്.
ഓരോ മനുഷ്യനും അവന്റെ ഹൃദയത്തിൽ ഉറച്ചിരിക്കട്ടെ.
സോ ദിസ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ഏരിയ that we have to be very careful. The important principle is that you must live by your faith and not somebody else's faith.
ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണം, മറ്റൊരാളുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതം.
So now the question comes.
അടുത്ത ചോദ്യം.
Is it a sin to wear ornaments?
ആഭരണം ധരിക്കുന്നത് പാപമാണോ?
You know what the answer is?
ഉത്തരം എന്താണെന്ന് അറിയാമോ?
Romans 14
റോമാലേഖനം 14 അധ്യായം
verse 23
അതിന്റെ 23 വാക്യം.
He who is doubts is condemned if he eats because he's not eating from faith. Whatever is not of faith is sin.
എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായകൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു.
So one fellow is eating food offered to idols, but he is absolutely convinced this is right.
ഒരു മനുഷ്യൻ ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ അർപ്പിച്ച മാംസം ഭക്ഷിക്കുന്നു, അത് ശരിയാണെന്ന് വിചാരിച്ചത്
കാര്യം
ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നാണ് അവൻ വിശ്വസിക്കുന്നത്.
ഇറ്റ്സ് നോട്ട് എ സിൻ.
അതൊരു പാപമല്ല.
ബട്ട് അനദർ ഫെലോ,
എന്നാൽ മറ്റൊരാള്
ഈറ്റിംഗ് ദ സെയിം മീറ്റ്,
ഇതേ മാംസം ഭക്ഷിക്കുന്നു, അവന്റെ ഹൃദയത്തിൽ അവന് വളരെ പ്രയാസമാണ്. അവന് സംശയിച്ചുകൊണ്ട് കഴിക്കുന്നു.
Is this really some form of worshipping an idol?
ഇത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന്റെ ഒരു രീതിയാണ് എന്ന്
ചിന്തിക്കുന്നു. He's not eating in faith like the other chap.
എന്നാൽ മറ്റേ ആള് വിശ്വാസത്തോടെ ഭക്ഷിക്കുന്നത് പോലെ കഴിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല.
It is sin.
അത് പാപമാണ്. അങ്ങനെ
have you understood this teaching?
ഈ ഉപദേശം നിങ്ങൾക്ക് മനസ്സിലായോ?
Two people eating the same meat, one is believers, one is sinning, one is not sinning.
ഒരേ മാംസം തന്നെയാണ് രണ്ടുപേരും കഴിക്കുന്നത്. ഒരാൾ ചെയ്യുന്നത് പാപവും ഒരാൾ ചെയ്യുന്നത് പാപമല്ലാത്ത കാര്യവും.
Now I'll apply that to wearing ornaments.
ആഭരണം ധരിക്കുന്ന വിഷയത്തിൽ
രണ്ട്
സഹോദരിമാരെ ആഭരണം ധരിക്കുന്നു.
One is committing a sin, one is not committing a sin.
ഒരാള് പാപം ചെയ്യുന്നു, ഒരാൾ പാപം ചെയ്യുന്നില്ല.
You see, how is that?
അതെങ്ങനെയാണ്?
They are both doing the same thing.
രണ്ടുപേരും ഒരേ കാര്യമാണ് ചെയ്യുന്നത്.
What is it say in Romans 14:23?
റോമാലേഖനം 14 അധ്യായം 23 വാക്യം.
If you do something and you are doubting, yeah, I'm not sure whether this is for God, right or wrong.
നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സംശയിച്ചുകൊണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല എന്നുള്ള സംശയത്തോടുകൂടിയാണ് ചെയ്യുന്നത്.
He who doubts is condemned.
നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത്
whatever is not of faith is sin.
വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്.
The other person is doing the same thing without feeling condemned.
എന്നാൽ മറ്റേയാൾ ഒരു കുറ്റബോധവും ഇല്ലാതെ അത് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുന്നു, അത് പാപമല്ല.
It's like I said, whether you build a one bedroom house or a five bedroom house.
നിങ്ങൾ ഒരു ബെഡ്റൂം ഉള്ള വീട് പണിതാലും അഞ്ച് ബെഡ്റൂം ഉള്ള വീട് പണിതാലും,
if you are doubting all the time,
നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സംശയിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്,
if I build a five bedroom house, it'll be a sin, it'll be just thinking. ഇതൊരു
പാപമാകുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ,
then it's a sin.
അങ്ങനെയെങ്കിൽ അത് പാപം.
The other fellow says, there's nothing wrong, I need convenience for my family, etc.
മറ്റേ ആള് പറയുന്നു, ഇതില് എനിക്ക് ഒരു കുഴപ്പവുമില്ല.
To one it is sin, one is not sin.
ഒരാൾക്കത് പാപമാണ്, മറ്റേയാൾക്കത് പാപമല്ല.
That is the third area where the Bible talks about sin.
പാപത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്ന മൂന്നാമത്തെ മേഖല അതാണ്.
But the highest definition of sin.
എന്നാൽ പാപത്തെ കുറിച്ച് ഏറ്റവും നല്ല നിർവചനം.
I showed you these three passages. 1 John 3.
യോഹന്നാൻ 3.
James 4.
യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം.
Romans 14.
റോമാലേഖനം 14-ാം അധ്യായം.
These are three different types of sins.
മൂന്ന് വ്യത്യസ്ത വിധത്തിലുള്ള പാപങ്ങളെക്കുറിച്ചാണ്.
Ultimately the highest definition of sin I found in scripture.
പാപത്തെക്കുറിച്ച് ഏറ്റവും ഉന്നതമായ നിർവചനം ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്നത്.
Romans 3:23.
റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം.
It's a very well known verse.
അത് എല്ലാവർക്കും അറിയാവുന്ന.
All have sinned and come short of the glory of God.
എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവരായി തീർന്നു.
So what is sin?
പാപം എന്താണ്?
Just from this verse.
ഈ വാക്യത്തിൽ നിന്ന്.
Coming short of the glory of God.
ദൈവത്തേജസ് ഇല്ലാതായി തീരുന്ന അവസ്ഥ.
However much you come short, it's sin.
നാം ദൈവത്തേജസ്സിൽ നിന്ന് എത്രത്തോളം കുറവുള്ളവരായി തീരുന്നു അത്രത്തോളം പാപമാണ്.
Some come short lot, some come short little, it's sin.
ചിലര് വളരെ കൂടുതൽ കുറവുള്ളവരാണ്, വളരെ ചെറിയ കുറച്ച് മാത്രം കുറവുള്ളവരാണ്. അത്
ഇറ്റ്സ് ലൈക്ക് പാസ് മാർക്സ് ഇൻ ആൻ എക്സാമിനേഷൻ.
ഇത് ഒരു എക്സാമിനേഷന് അത് പാസ്സാകാനുള്ള മാർക്ക് പോലെയാണ്.
സപ്പോസിംഗ് ഇൻ എ സ്കൂൾ 40% ഇസ് പാസ് മാർക്സ്.
ഒരു സ്കൂളിൽ ജയിക്കണമെങ്കിൽ 40% മാർക്ക് വേണമെന്ന് പറയുന്നു.
യു ഗെറ്റ് 39, യു ഫെയിൽഡ്.
39 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പരാജയപ്പെടുന്നു.
യു ഗെറ്റ് 10 മാർക്സ് ഓൾസോ യു ഫെയിൽ.
10 മാർക്ക് കിട്ടിയാലും നിങ്ങൾ പരാജയപ്പെടും.
യു ഗെറ്റ് 2 മാർക്സ്, യു ഫെയിൽഡ്.
രണ്ട് മാർക്ക് കിട്ടിയാലും നിങ്ങൾ പരാജയം.
Now the fellow who got 39, that student is much better than the person who got 2.
എന്നാൽ രണ്ട് മാർക്ക് കിട്ടിയ ആളിനെക്കാട്ടിൽ എത്രയോ നല്ലവരാണ് 39 മാർക്ക് വാങ്ങി കിട്ടിയ.
But they are both sitting in the same class next year.
എന്നാൽ രണ്ടുപേരും അടുത്ത വർഷവും അതേ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്.
Is that unrighteous?
അത് അനീതിയാണോ?
No.
ഒരിക്കലുമല്ല.
Both failed.
രണ്ടുപേരും പരാജയപ്പെട്ടവരാണ്.
The 31 who got 39 cannot say I am much better than the other fellow who got 2 and the better fellow who got 10.
39 മാർക്ക് കിട്ടിയവനും 10 മാർക്ക് കിട്ടിയവനും ക്കാട്ടിലും കുറവാണ് രണ്ട് മാർക്ക് കിട്ടിയവനെന്ന് അവർ തമ്മിൽ പറയുമോ?
ടീച്ചർ will say, but you still got less than 40, you failed.
ടീച്ചർ പറയും, നിങ്ങൾ എല്ലാവരും 40-ൽ കുറവ് മാർക്ക് കിട്ടിയവരാണ്, അതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു.
You're all in the same category.
നിങ്ങൾ എല്ലാവരും ഒരേ വിഭാഗത്തിലുള്ളവരാ.
Now in God's standard it is not 40%, it's 100%.
എന്നാൽ ദൈവത്തിന്റെ നിലവാരത്തിൽ ഇത് 40% അല്ല, 100%
You get 99, you fail.
99 കിട്ടിയാലും നിങ്ങൾ പരാജയപ്പെടും.
യു ഗെറ്റ് 1, യു ഫെയിൽ.
ഒന്ന് കിട്ടിയാലും നിങ്ങൾ പരാജയപ്പെടും.
See, this is the problem with the Pharisees.
പരീശന്മാർക്കുണ്ടായിരുന്ന പ്രശ്നം ഇതാണ്.
They could not admit that they also failed like all the other sinners in the world.
ലോകത്തിലുള്ള മറ്റു പാപികളായ മനുഷ്യരെ പോലെ തന്നെ ഇവരും പരാജയപ്പെട്ടവരാണ് എന്ന് സമ്മതിക്കുവാൻ പരീശന്മാർക്ക് കഴിയുമായിരുന്നു.
I got 60%.
എനിക്ക് 60% കിട്ടിയിട്ടുണ്ട്.
70%.
അല്ലെങ്കിൽ 70% കിട്ടിയിട്ടുണ്ട്.
How can you put me in the same category as that fellow who got 10?
അതെ, 10 മാർക്ക് കിട്ടിയവനോട് കൂടെ എന്നെ എങ്ങനെയാണ് കൂട്ടുവാൻ കഴിയുന്നത്?
Bible says all have sinned.
ദൈവവചനം പറയുന്നു എല്ലാവരും പാപം.
Everybody has failed.
എല്ലാവരും പരാജയപ്പെട്ടു.
Because according to the standard of God's glory, everybody has come short.
അത് ദൈവത്തിന്റെ വചനപ്രകാരം എല്ലാവരും
the glory of God.
ദൈവത്തിന്റെ മഹത്വം.
So what is it, the glory of God? What is this glory of God that we come short of?
ദൈവത്തിന്റെ മഹത്വം എന്താണ് കുറവായി തീരുന്നത്?
That's the word there in Romans 3:23.
റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു.
തേജസ്, that's the word.
Sorry.
The glory of God.
ദൈവത്തിന്റെ തേജസ്.
Where do we see the glory of God?
എവിടെയാണ് നാം ദൈവത്തിന്റെ തേജസ് കാണുന്നത്?
John 1:14.
യോഹന്നാൻ 1:14.
John 1:14 we read that about Jesus, the word became flesh and there we saw the glory of God.
Adhe vajanam jadamayi thirnu avade njangal devathinte tejas kandu.
So the glory of God is seen in Jesus Christ.
ദൈവത്തിന്റെ തേജസ് യേശുക്രിസ്തുവിലാണ് നാം കണ്ടത്.
So when we put these two verses together,
ഈ രണ്ട് വാക്യങ്ങൾ നാം ഒരുമിച്ച് ചേർത്ത് വായിക്കും.
Romans 3:23 and John 1:14.
റോമാലേഖനം 3:23 23 വാക്യവും യോഹന്നാന്റെ സുവിശേഷം 1:14 വാക്യവും.
We get a definition of sin.
പാപത്തിന്റെ യഥാർത്ഥമായ ഒരു നിർവചനം എന്താണ് നമുക്ക് ലഭിക്കുന്നത്?
Glory of God is seen in Jesus Christ.
ദൈവത്തിന്റെ തേജസ് യേശുക്രിസ്തുവിലാണ് കണ്ടത്.
Fullness.
അതിന്റെ പൂർണ്ണത കണ്ടത് യേശുക്രിസ്തുവിലാണ്.
Anyone who comes short of the glory of God is sinning.
ഈ ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് ആർക്കാണ് കുറവായിട്ടുള്ളത് അതെല്ലാം പാപമാണ്.
So anything unlike Christ is sin.
അതെ, ക്രിസ്തുവിന്റെ തേജസ്സിന് തുല്യമല്ലാത്തതായി ഉള്ളതെല്ലാം പാപമാണ്.
Anything I cannot do in fellowship with Jesus is sin.
യേശുക്രിസ്തുവിനോട് ചേർന്ന് എനിക്ക് ചെയ്യുവാൻ കഴിയാത്ത എല്ലാ കാര്യവും പാപമാണ്.
You watch a TV program that Jesus would not watch, even if you think it's a good program, it's a sin.
Yeshu ningalodu kude irundu kaanuvan kaniyatha oru TV program aanu ningal kaanunnengil adu paapamaanu.
I don't believe all TV programs are sin.
Ella TV programum paapamaanu nan chindikkunnilla.
There may be some good educational ones which you think you can easily watch in fellowship with Jesus.
Yeshu nodu chernu ningalku watch cheyan pattiya chila TV programukal undu.
There are a lot of things you can see on the computer which are not sin.
Computer il ningalku pala karyangalum kaanuvan kaliyum paavam allathathayi.
You can read a lot of things in fellowship with Jesus.
Yesukristuvumayittulla kootayimil ningalku pala karyangalum vaayichu manasilakkuvan kaliyum.
But there are a lot of other things you cannot read in fellowship with Jesus.
Ennal aneka karyangal yesuvumayittulla kootayimil kootiyarannu ningalku kaanuvanum vaayikkuvanum kaliyathathayittundu.
And there you stop.
Avade ningal nirthuka.
Say, no, I can't read that anymore.
Adu enikku vaayikkuvan paadilla.
I can read, and at this point I say, hey, Jesus wouldn't read that, then I stop.
Adhe njan vaayichondirikkumbol oru pratheya sthanam varumbol adu idu yeshuvine ishtamillatha karyamaanu adukonde idu njan vaayikkilla ennu paranju nam nirthu.
So in everything in life I ask myself, can I do this in fellowship with Jesus?
Nammude jeevithathil ella karyavum njan ee cheyyunnathu yeshuvumayittulla kootayimayil cheyyuvan kazhiyumo?
Because that's the standard of sin.
അതാണ് പാപത്തിന്റെ നിലവാരം.
They didn't have that standard in the Old Testament.
പഴയ നിയമത്തിൽ ഈ നിലവാരം ഇല്ലായിരുന്നു.
You know, so many people argue, is this sin, is that sin, is that sin?
അനേകരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇത് പാപമാണോ അത് പാപമാണോ?
I say, very simple.
ഞാൻ പറയുന്നു വളരെ
സാധാരണം. Can you do that in fellowship with Jesus? Can you do that in fellowship with Jesus?
ഈ കാര്യം നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ചെയ്യുവാൻ കഴിയുമോ?
Then go ahead and do it.
അങ്ങനെയെങ്കിൽ ഇപ്പോ നിങ്ങൾ അത് ചെയ്യുക.
But then you say, yeah, one person says he can do it, but I don't feel I can do it.
അപ്പോൾ നിങ്ങൾ പറയുവാനിക്ക് ഒരാൾ പറയുന്നു ചെയ്യാൻ പറ്റുന്നു, പക്ഷേ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
Then we go back to Romans 14:5.
അങ്ങനെയെങ്കിൽ നിങ്ങൾ റോമാലേഖനം 14:5 അഞ്ചാം വാക്യത്തിലേക്ക്.
Let everybody be fully convinced in his own
mind. അവനവന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ.
You know, nowadays in young girls there's a lot of immodest dressing, even among Christians.
ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ പോലും ചെറുപ്പക്കാരായ പെൺകുട്ടികളിൽ അവരുടെ വേഷവിധാനത്തിൽ വളരെ ഇമ്മോഡസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്.
There are two ways I have discovered in which young girls dress immodestly nowadays.
ഇന്ന് ഈ ചെറുപ്പക്കാരായ പെൺകുട്ടികൾ അവരുടെ വസ്ത്രധാരണത്തിൽ ഇമ്മോഡസ്റ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ.
One is where they wear a dress which is so tight fitting to the whole body.
One avaru valare tight aayittulla aa vastrangala tharikkunnu,
whether it's leg or upper body or anything.
Avarde kaalum aa shareerathinte bhagangalum
tight,
valare tight aayittu.
It's very immodest.
Immodest aanu.
The other is where they expose more and more parts of their body.
Avarde shareerathinte bhagangale അങ്ങനെ വെളിപ്പെടുത്തുന്നത് അധാർമികമാണ്.
Both of these are the two main areas.
ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള രണ്ട് മേഖലകൾ.
In CFC, one sister, young sister, came to me once.
CFC ചർച്ചിലെ ഒരു യൗവനക്കാരിയായ സഹോദരി എന്റെ അടുത്ത്,
Brother Zach, how shall I dress?
ഞാൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്?
So I said, here is the test.
ഞാൻ പറഞ്ഞു, ഇതാണ് അതിനുള്ള ഒരു പരീക്ഷണം.
Supposing Jesus was living in the next street.
Yeshu nee thaamasikkunnathinte adutha streetil thaamasikkunnuvengil,
and one day he phones you up.
Oru divasam Yeshu nenne telephone cheyyana,
please come to my house, I want to go for a walk in the marketplace with you.
ഒരു നിന്നോട് കൂടെ മാർക്കറ്റിലേക്ക് ഒന്ന് നടക്കുവാൻ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിച്ചു ചോദിച്ചാൽ.
I said, how will you dress?
നീ എങ്ങനെയായിരിക്കും ഡ്രസ് ചെയ്യുന്നത്?
When you go to meet Jesus.
യേശുവിനെ കാണാൻ പോകുമ്പോൾ.
And you're going for a walk with him in the marketplace.
യേശുക്രിസ്തുവിനോട് ചേർന്ന് ആ ചന്തസ്ഥലത്ത് നടക്കുവാൻ പോകുവാൻ നീ ഇറങ്ങുകയാണെങ്കിൽ നീ എങ്ങനെയായിരിക്കും ഡ്രസ് ചെയ്യുന്നത്?
You want him to be proud of you, to say, this is my daughter, this is my sister.
യേശു ഇതെന്റെ മകളാണ്, ഇതെന്റെ സഹോദരിയാണെന്ന് നിന്നെ കുറിച്ച് അഭിമാനപൂർവ്വം മറ്റുള്ളവർ പറയുവാൻ യേശുവിന് കഴിയും.
How would you dress?
നിങ്ങൾ അങ്ങനെയെങ്കിലും ഏത് വിധത്തിലുള്ള വസ്ത്രമായിരിക്കും ധരിക്കുക?
That is the way you must dress all the time.
അങ്ങനെയുള്ള വിധത്തിലാണ് എല്ലായ്പ്പോഴും നിങ്ങൾ വസ്ത്രം ധരിക്കേണ്ടത്.
So what advice did I give her?
ഞാൻ എന്ത് ഉപദേശമാണ് കൊടുത്തത്?
Did I tell her how many meters cloth she must buy to stitch her clothes?
എത്ര മീറ്റർ തുണി വാങ്ങിച്ച് വസ്ത്രം ധരിക്കണം എന്നാണ് ഞാൻ?
Or this design or that design.
ഈ ഡിസൈൻ എന്നോ ആ ഡിസൈൻ എന്നോ?
Nothing.
ഒന്നുമില്ല.
I said, see whether you can do it in fellowship with Jesus.
യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് ചെയ്യുവാൻ കഴിയുമോ എന്ന് മാത്രം.
Don't put a dead lizard in the curry by judging some other sister.
പിന്നെ മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ നല്ല ചിക്കൻ കറി വെച്ചിട്ട് ഒരു ചത്തവല്ലിയെ ഇടുവാൻ നിങ്ങൾക്കിടയായിരുന്നു, മറ്റൊരു സഹോദരി വസ്ത്രം ധരിക്കുന്നതിനെ നിങ്ങൾ വിധിക്കരുത്.
യു കൻ ലിവ് എ പെർഫെക്റ്റ് ലൈഫ് ആൻഡ് സ്പോയിൽ ദ ഹോൾ തിങ് ബൈ ജഡ്ജിംഗ് അദർ പീപ്പിൾ.
നിങ്ങൾക്കൊരു നല്ല ജീവിതം നയിക്കാം, എന്നാൽ മറ്റുള്ളവരെ വിധിക്കുന്നത് കൊണ്ട് ആ നല്ല ജീവിതം നശിപ്പിക്കുവാനും നിങ്ങൾക്ക്.
ഐ ഹാവ് സീൻ സോ മെനി ബിലീവേഴ്സ് ഡു ദിസ്.
അനേക വിശ്വാസികൾ ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടു.
ദേ ഡ്രസ് മോഡസ്റ്റ്ലി.
അവർ വളരെ നന്നായി വസ്ത്രധാരണം ചെയ്യും.
വെരി ഗുഡ്.
വളരെ നല്ലത്.
ലൈക്ക് എ ഫസ്റ്റ് ക്ലാസ് ചിക്കൻ കറി.
അതൊരു നല്ല ഒന്നാം തരമായിട്ട് ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറി.
ദെൻ ദേ ജഡ്ജ് അദേഴ്സ് ലൈക്ക് പുട്ടിംഗ് ടു ഓർ ത്രീ ഡെഡ് ലിസർഡ്സ് ഇൻസൈഡ്.
എന്നിട്ട് അവർ മറ്റുള്ളവരെ അവർ വിധിച്ചിട്ട് ഈ ചിക്കൻ കറിയിൽ ചത്ത പല്ലിയെ ഇടുന്നത് പോലെയാ.
Maybe there other sisters not dressed so modestly.
ഒരുപക്ഷെ അത്ര ധാർമ്മികമായിട്ടല്ലായിരിക്കും മറ്റൊരു സഹോദരി വസ്ത്രം ധരിച്ചിരിക്കുന്നത്.
ചിക്കൻ കറി ഇസ് നോട്ട് സോ ഗുഡ്.
അവളുടെ ഈ ചിക്കൻ കറി അത്ര നല്ലതായിരിക്കില്ല.
But the Lord takes that because this has got 2-3 dead lizards inside it.
പക്ഷേ ആ ചിക്കൻ കറി ആയിരിക്കും ദൈവത്തിന് ഇഷ്ടം കാര്യം, മറ്റേ നിങ്ങളുടെ ചിക്കൻ കറിയിൽ 2-3 ചത്ത പല്ലികൾ കിടപ്പുണ്ട്.
You say, you mean to say that Jesus will accept a slightly immodestly dressed sister more than this really modestly dressed sister?
അതെ, അല്പം അധാർമികമായിട്ട് വസ്ത്രം ധരിച്ച ഒരു സഹോദരിയെ യേശു അംഗീകരിക്കുമോ? ഞാൻ വളരെ ധാർമ്മികമായി വസ്ത്രം ധരിച്ചിരിക്കുന്ന എന്നേക്കാൾ അധികം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം.
Yes.
തീർച്ചയായിട്ടും.
Because there are all these dead lizards in your curry.
അതെ, നിങ്ങളുടെ കറിയിൽ ഈ ചത്ത പല്ലികൾ കിടക്കുന്നു.
So when you do something,
നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ,
don't judge other people.
മറ്റുള്ള ആൾക്കാരെ നിങ്ങൾ വിധിക്കരുത്.
Otherwise you'll find that Jesus has more fellowship with that person than with you.
അല്ലെങ്കിൽ നിങ്ങൾ വിധിക്കുന്ന ആളിനോടായിരിക്കും നിങ്ങളെക്കാൾ കൂടുതൽ കർത്താവിന് കൂട്ടായ്മയുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും.
Jesus was the most perfect person that ever walked on this earth.
ഈ ഭൂമിയിൽ നടന്നവരിലെ ഏറ്റവും പൂർണനായിരുന്ന വ്യക്തി യേശുവായിരുന്നു.
Now I want to show you a story in John chapter 8.
യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ ഒരു കഥ നിങ്ങളെ കാണിക്കാം.
But I want to show you this verse first. John 8:15.
യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം.
You judge according to the flesh. I am not judging anyone.
നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല.
What was he saying?
യേശു എന്താണ് പറഞ്ഞത്?
I live before my father.
ഞാൻ എന്റെ പിതാവിന്റെ മുൻപിലാണ് ജീവിക്കുന്നത്.
Can you imagine Jesus saying, I am not judging anyone?
യേശു ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാമോ? ഞാൻ ആരെയും വിധിക്കുന്നില്ല.
How many of you can say, I have never judged anyone?
നമ്മൾ എത്ര പേർക്ക് ഇങ്ങനെ പറയുവാൻ കഴിയും, ഞാൻ ആരെയും വിധിച്ചിട്ടില്ല എന്ന്?
ഐ ഡു നോട്ട് കമ്പയർ അതർ പീപ്പിൾ വിത്ത് മൈ സ്റ്റാൻഡേർഡ്സ്.
എന്റെ നിലവാരത്തോട് മറ്റുള്ളവരെ ഞാൻ ഒരിക്കലും താരതമ്യം ചെയ്തിട്ടില്ല.
വി ഹാവ് ഓൾ ഫെയിൽഡ്, ഐ ഓൾസോ ഫെയിൽഡ്.
നമ്മളെല്ലാവരും പരാജയപ്പെടുന്ന ഒരു മേഖലയാണ്, ഞാനും പരാജയപ്പെട്ടു.
ബട്ട് ഐ ഹാവ് റിപ്പെന്റഡ്.
എന്നാൽ ഞാൻ അനുതപിച്ചു.
ഐ മസ്റ്റ് ഡിസേൺ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് ആൻഡ് ഹൂ ഈസ് സ്പിരിച്വൽ ആൻഡ് ഹൂ ഈസ് നോട്ട്.
ഞാന് വിവേചിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഏതാണ് ശരിയെന്നും തെറ്റാണോ, ആരാണ് ശരി ചെയ്യുന്നതും തെറ്റ് ചെയ്യുന്നതും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
Paul discerned and said, Corinthians, you fellows are all carnal and babies.
പൗലോസ് കൊരിന്ത്യ സഭയെ വിവേചിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം ജഡീകന്മാരാണ്.
We need to distinguish between discerning and judging.
നിങ്ങളെ വിവേചിക്കുന്നതും വിധിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
Tremendous difference.
വലിയ വ്യത്യാസമാണ് അതുള്ളത്.
Discerning is a godly spiritual thing.
വിവേചനം എന്നുള്ളത് ആത്മീയമായി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു കൃപയാണ്.
Otherwise you may go and join some false religion if you don't discern.
നിങ്ങൾ ശരിക്കും വിവേചിച്ചില്ല എങ്കിൽ നിങ്ങൾ പോയി തെറ്റായ ഏതെങ്കിലും ഒരു മതത്തിൽ അംഗമായി.
Or you may be in some dead denomination if you don't discern.
നിങ്ങൾ ഏതെങ്കിലും ഒരു മരിച്ച സഭയിൽ അംഗമായി തുടരും.
The reason many of you came to CFC is because you had some discernment.
നിങ്ങൾ പലരും ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിലേക്ക് വന്നത് തന്നെ നിങ്ങൾക്ക് ദൈവവിവേചനത്തിന്റെ ശക്തി തന്നതുകൊണ്ട്.
You must always have discernment.
നിങ്ങൾക്ക് എപ്പോഴും ആ വിധത്തിലുള്ള വിവേചനം ഉണ്ടായിരിക്കും.
I find when I ask somebody to be an elder brother, I have to have discernment. Is he fit to be an elder brother?
ആരെങ്കിലും ഒരു സഭയുടെ മുതിർന്ന സഹോദരന്റെ സ്ഥാനം ഏൽക്കുവാൻ പറയുമ്പോൾ ഞാൻ അത് ചിന്തിക്കും, അദ്ദേഹം അതിനുള്ള കഴിവുള്ള ആളാണോ.
We all need discernment.
നമുക്ക് എല്ലാവർക്കും അതിനുള്ള വിവേചനം ആവശ്യമാണ്.
Teach our children when they go to school.
നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് കടന്നു പോകുമ്പോൾ അവരെ നാം
പഠിപ്പിക്കേണ്ടതായി. Is that a good friend to have, that person?
നമ്മുടെ കുഞ്ഞിന്റെ ആ സുഹൃത്തായിട്ടുള്ള ആള് നല്ലൊരു സുഹൃത്താണോ എന്നുള്ളത് നാം
വിചാരിക്കേണ്ടതായി.
നിന്റെ മകനോ മകളുടെയോ മേൽ ആ സുഹൃത്തിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാകുമെന്ന്
ചിന്തിക്കണം.
നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറയണം, നിങ്ങൾ വളരെ വിവേചിച്ചിട്ട് വേണം അവരുമായിട്ട് കൂട്ടുകൂടുക.
Don't make friends with these violent people who are always fighting and arguing with the teacher and all. That's not the type of person you should keep as a
friend.
Don't judge them saying you'll go to hell. That's not your business. Somebody was asking me the other day, will Mother Teresa go to heaven or hell? She's Roman Catholic. I say, I don't even answer whether Gandhi is going to heaven or hell. Because I'm not the judge.
I
am a witness. If you go to a court, do you know the difference between a witness and a judge? Supposing I go as a witness in a case.
കേസിൽ ഒരു സാക്ഷ്യം പറയാനായിട്ട് കടന്നു പോയാൽ,
I pass a judgment, I think this fellow is wrong, I think he should be sent to jail and all that.
ഞാൻ അവിടെ വിധി കൽപ്പിച്ചത് ഇവൻ ചെയ്തത് തെറ്റാണ്, ഇവൻ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണമെന്ന് ഞാൻ പറയുമോ?
The judge will ask me to shut my mouth, he may put me in the jail.
അങ്ങനെയെങ്കിൽ ആ ന്യായാധിപതി എന്നോട് പറയും, നീ വായടക്കി മിണ്ടാതിരിക്കുക, അല്ലെ ഞാൻ നിന്നെ പിടിച്ച് ജയിലിലിടുക.
I'm not a judge there, I'm a witness.
ഞാൻ അവിടെ ഒരു ന്യായാധിപനായിട്ടല്ല, ഞാൻ അവിടെ ഒരു സാക്ഷിയായിട്ടാണ് പോകുന്നത്.
God is the only judge.
ദൈവം മാത്രമാണ് യഥാർത്ഥ ന്യായം.
I am a witness.
ഞാനൊരു സാക്ഷി മാത്രമാണ്.
What do I say as a witness?
ഒരു സാക്ഷി എന്ന നിലയ്ക്ക് ഞാൻ എന്താണ് പറയുന്നത്?
There is only one way of salvation.
രക്ഷയ്ക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ.
No one comes to the Father except through Jesus Christ.
യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്തേക്ക് പോകുന്നില്ല.
He is the only way.
ആ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ.
That I will proclaim boldly.
അത് ധൈര്യപൂർവ്വം എവിടെയും ഞാൻ പ്രസ്താവിക്കും.
But whether this fellow goes to hell or that fellow goes to heaven is not my business.
എന്നാൽ ഈ ആള് സ്വർഗത്തിൽ പോകുമോ ആൾ നരകത്തിൽ പോകുമോ എന്നുള്ളത് പറയുന്നത് എന്റെ ജോലിയല്ല.
I'll tell you why.
ഞാൻ പറയാം എന്താണെന്ന്.
Supposing you were living in the first century.
ഒരുപക്ഷേ നിങ്ങൾ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരിക്കാം.
And your very close friend was this wretched thief and murderer.
നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരിക്കാം ഈ വളരെ ക്രൂരനായ ഈ കൊലപാതകിയായ വ്യക്തി.
And you watched his life for 10-15 years.
അവന്റെ ജീവിതം ഒരു 10-15 വർഷക്കാലം നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചതാണ്.
And you say this guy will definitely go to hell.
നിങ്ങൾ പറഞ്ഞു കാണും ഇയാൾ തീർച്ചയായിട്ടും ഇവൻ നരകത്തിലേ പോകത്തുള്ളൂ.
But you never saw on the last day when he was crucified, last moment he asked Jesus to.
എന്നാൽ യേശുവിനോടുകൂടെ അവൻ ക്രൂശിക്കപ്പെട്ട അവന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസം.
And you were not in Jerusalem that day, so you never know what happened.
Even anna Jerusalem illanjadond ivante jeevathil sambhavicha endanu ivan arinjilla.
And after he died,
avan marichu.
Somebody asked you, where do you think that fellow went?
Aarile avanodu chodikkana aa kallanum dushpravartikaranumaya manushyan evidiyanu poyathennu
chodikkunnu. I knew him for 15 years, he's definitely gone to hell.
Njan 15 varshamayittu avane nannayi ariyunnavan, avan theerchayayittum avan naragathil poyirikkunnu.
You are wrong.
Ningal ketti poi.
He has gone to paradise.
അവൻ സ്വർഗ പരദീശയിലേക്കാണ് പോയി.
See why the Lord says don't judge.
ദൈവം എന്തിനാണ് നിങ്ങൾ സഭയിലേക്ക് വരുവാൻ പറയുന്നത്?
Why does he say don't judge?
എന്തുകൊണ്ടാണ് നിങ്ങൾ വിധിക്കരുത് എന്ന് പറയുന്നത്?
Because we don't know
നമുക്കറിയാം.
What a man did in the last moment, I don't know.
അവന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ അവൻ ചെയ്തത് എന്താണെന്നുള്ളത് നമുക്കറിയാം.
Maybe I saw him for 20 years, he was doing everything wrong.
ഒരുപക്ഷേ ഞാൻ 20 വർഷക്കാലം അവനെ ശരിക്കും കണ്ടതാണ്, അവൻ ചെയ്തതെല്ലാം തെറ്റാണ്.
I don't know what he did in the last moment.
എന്നാൽ അവന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം അവൻ ചെയ്തത് എന്താണെന്ന് അറിയില്ല.
Why do I have to decide in any case who's going to heaven, who's going to hell?
ഞാൻ എന്തിനാണ് അവൻ സ്വർഗ്ഗത്തിൽ പോവോ നരകത്തിൽ പോവോ എന്നുള്ള തീരുമാനവും ആദ്യം പ്രഖ്യാപിക്കുന്നത്?
I don't know what Gandhi did in his last moment. I got no idea.
Mahatma Gandhi avante jeevathinte avasana nimishathil cheythu endanu enikkariyilla.
So I'm not here to judge where Gandhi goes or Mother Teresa goes.
Mother Teresa ye Gandhiyo evide povu ennullathu aa vidhi prasthavikkuvan njan aalalla.
I'll tell you honestly, I sometimes wonder whether everybody sitting in CFC will go to heaven.
Njan palappol njan satyasandhamayittu parayatte CFC sabayil irikkunna ethra peru swargathil chennettu ennulla karyathil enikku sandheham.
I'll tell you.
Njan satyamayittu paraya.
Because some people haven't forgiven others.
കാരണം പല ആൾക്കാരും മറ്റുള്ളവരോട് ക്ഷമിക്കാത്തവരായിട്ടുണ്ട്.
Jesus said, if you don't forgive others, you will not be forgiven.
കർത്താവ് പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ അവരുടെ കുറവുകളെ ക്ഷമിച്ചില്ല എങ്കിൽ നിങ്ങളോടും ക്ഷമിക്കയില്ല.
And I have a feeling that some people sitting in CFC churches haven't forgiven somebody.
എനിക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ട്, ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൽ ഇരിക്കുന്ന ചിലർ അവരുടെ ജീവിതത്തിൽ ക്ഷമിക്കപ്പെടേണ്ട ചില വ്യക്തികളോട് ക്ഷമിച്ചിട്ടില്ല.
They come for all the conferences.
എല്ലാ കോൺഫറൻസിലും കടന്നു വരുന്നവരായിരിക്കാം.
They do many good things.
വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം.
Somebody they have not forgiven.
എന്നാൽ അവരുടെ ജീവിതത്തിൽ ചിലരോടെങ്കിലും ക്ഷമിക്കാത്തതായിട്ടുണ്ടായിരിക്കും.
Maybe some mother-in-law, brother-in-law, somebody whom cheated them, they haven't forgiven.
ഒരുപക്ഷേ അമ്മായിയമ്മയോ അല്ലെങ്കിൽ അളിയനോ അവരുടെ ജീവിതത്തിൽ അവരെ വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്ത ഏതെങ്കിലും
ഉണ്ടായിരിക്കും.
ഒരുപക്ഷെ കുടുംബ സ്വത്തിന്റെ യോജിച്ച് അവർക്ക് അവരർഹിക്കുന്ന വിഹിതം ലഭിക്കാത്തവരായിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്തവരോട് നിങ്ങൾക്ക് ഒരുപക്ഷെ ക്ഷമിക്കുവാൻ കഴിയുന്നില്ലായിരിക്കാം. അങ്ങനെയെങ്കിൽ യേശു നിങ്ങളോടും പറയുന്നു, നിങ്ങളോടും ദൈവം
ക്ഷമിക്കുകയും
ക്ഷമിക്കപ്പെടാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. ഇങ്ങനെയാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ
can God give you a second chance after you die where you will be forgiven before you go into his presence?
നിങ്ങൾക്ക് മറ്റൊരു അവസരം കൂടി നിങ്ങൾ മരിച്ചതിനു ശേഷം മറ്റുള്ളവരോട് പോയി ക്ഷമ ചോദിക്കുവാൻ ദൈവം നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ?
What if you are in debt and you don't even make an effort to pay your debt?
ഒരുപക്ഷേ നിങ്ങൾ ഇന്ന് കടക്കാരനാണ്, എന്നാൽ ആ കടം തിരിച്ചു കൊടുത്ത് കടം വീട്ടുന്നതിൽ അല്പമെങ്കിലും നിങ്ങൾ ശ്രമിക്കാത്ത ഒരു വ്യക്തിയാണ്.
Or you cheated somebody.
അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും വഞ്ചിച്ചെന്തെങ്കിലും
എടുത്തിട്ടുണ്ട്.
നിങ്ങളത് മടക്കി കൊടുത്തില്ല. എന്നാൽ അത് മടക്കി കൊടുക്കുവാനുള്ള താല്പര്യം പോലും ശ്രമം പോലും നിങ്ങൾ
നടത്തിയിട്ടില്ല.
നിങ്ങൾ കടക്കാരനാണെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്നല്ല ഞാൻ പറയുന്നത്.
But I do say this, if you don't even make an effort to pay your debt, you'll definitely go to hell.
എന്നാൽ ആ കടം തിരിച്ചു കൊടുക്കുവാനുള്ള ഒരു ചെറിയ ശ്രമമെങ്കിലും നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും.
There was a poor laborer from Kerala who once wrote to me.
കേരളത്തിലുള്ള ഒരു ഒരു പാവപ്പെട്ട ഒരു ഒരു ജോലിക്കാരന് ഒരിക്കൽ എന്നോട് ഇങ്ങനെ എഴുതി,
ബ്രദർ ജാക്ക്, ഐ ഓ 30,000 റുപ്പീസ് ഡെറ്റ്.
അദ്ദേഹം ഒരു കൂലിവേലക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അന്നത്തെ സമയത്ത് 30,000 രൂപ ആർക്കോ കടം.
മെനി ഇയേഴ്സ് അഗോ വെൻ 30,000 വാസ് എ ലോട്ട് ഓഫ് മണി.
അനേകം വർഷം മുമ്പത്തെ കഥയാണ്. അന്ന് 30,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാരിച്ച തുകയാണ്.
ഹി സേഡ്, ഐ കൻ നെവർ പേ ഇറ്റ് ഇൻ മൈ ഹോൾ ലൈഫ്.
അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചാലും എനിക്കത് മടക്കി കൊടുക്കാൻ
കഴിയില്ല. ഐ ഹാവ് അക്സെപ്റ്റഡ് ക്രൈസ്റ്റ്, വെയർ വിൽ ഐ ഗോ?
ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഞാൻ എവിടെ ചെന്നെത്തും?
ഐ സെഡ്, കൻ യു പേ ബാക്ക് 10 rupees എ മന്ത്?
ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ മറുപടി പറഞ്ഞു, നിനക്ക് ഒരു മാസം 10 രൂപ വെച്ച് തിരിച്ചു മടക്കി കൊടുക്കുവാൻ കഴിയുമോ?
ഇഫ് യു ഡു ദാറ്റ്,
നിങ്ങൾ അങ്ങനെ ചെയ്താൽ,
ഡു യു നോ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു പേ 30,000 rupees?
അങ്ങനെയെങ്കിൽ ഈ 30,000 രൂപ തിരിച്ചു കൊടുക്കുവാൻ എത്ര വർഷം എടുക്കുമെന്ന് അറിയാമോ?
120 rupees a year.
ഒരു വർഷം 120 രൂപ.
ഇൻ 10 years you paid 1,200.
10 വർഷം കൊണ്ട് 1,200 രൂപ.
ഇറ്റ് വിൽ ടേക്ക് യു 250 years ടു പേ.
250 വർഷം എടുക്കും ആ
30,000 rupees.
30,000 രൂപ തിരിച്ചു കൊടുക്കാൻ.
ഐ സെഡ്, യു വിൽ നോട്ട് ലിവ് ദാറ്റ് ലോങ്.
നിങ്ങൾ അത്രയും നാളെ ജീവിക്കുകയില്ല. ഇത്
20-30 years you may die.
ഒരുപക്ഷെ 10-20 വർഷം കഴിഞ്ഞ് നിങ്ങൾ മരിക്കുമായിരിക്കാം.
The Lord will see your heart.
എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയമാണ് നോക്കുന്നത്.
That you really wanted to do it.
നിങ്ങൾ യഥാർത്ഥമായിട്ട് അത് മടക്കി കൊടുക്കുവാൻ ആഗ്രഹിച്ചു.
I said, I'll give you a verse which will assure you that God will accept you.
ഞാൻ നിങ്ങൾക്ക് ഒരു വാക്യം കാണിച്ചു തരാം, തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അംഗീകരിക്കുമെന്നുള്ള ആ വാക്യം.
It's a great verse.
ഒരു വലിയ വാക്യമാണ്.
It's a promise.
അതൊരു വാഗ്ദത്തമാണ്.
2 Corinthians chapter 8.
2 കൊരിന്ത്യർ 8-ാം അധ്യായം.
and verse 12.
അതിന്റെ പന്ത്രണ്ടാം വാക്യം.
I want to paraphrase this verse. You first read it in Malayalam. 2 Corinthians 8 verse 12.
ഒരുത്തന് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും.
You understood it?
നിങ്ങൾക്ക് മനസ്സിലായോ?
If I have a willingness to do what is right,
എനിക്ക് ശരിയായ കാര്യം ചെയ്യുവാനുള്ള ഒരു
I don't have the ability.
എനിക്ക് അത് ചെയ്യുവാനുള്ള കഴിവില്ല എങ്കിൽ പോലും
God will accept you according to what you did, according to your ability.
നിങ്ങളുടെ കഴിവനുസരിച്ച്, നിങ്ങളുടെ മനസ്സൊരുക്കം അനുസരിച്ച് ദൈവം നിങ്ങളെ സഹായിക്കും.
So in verse 11 it says,
അതിന്റെ പതിനൊന്നാം വാക്യം,
complete it, in the last part of verse 11 in English it says, complete it according to your ability.
എന്നാൽ താൽപര്യപ്പെടുവാൻ മനസ്സൊരുക്കം ഉണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം നിവൃത്തി
ഉണ്ടാകുന്നു.
ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പി. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
Very liberating verse.
നമ്മളെ എത്രയോ വിമോചിപ്പിക്കുന്ന ഒരു വാക്യം.
So many wrong things you did in your past life.
നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത എത്രയോ തെറ്റായ കാര്യങ്ങൾ.
How can I set it all right?
അതെല്ലാം ഞങ്ങൾക്ക് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്?
Impossible.
പ്രയാസമാണ്.
10,000 things, wrong things I've done.
പതിനായിരക്കണക്കിന് മറ്റുള്ളവരെ നമ്മൾ മുറിവേൽപ്പിച്ചവരാണ്.
How can I go and ask forgiveness from all of them all over the world?
അവരിൽ നിന്നെല്ലാം നാം എങ്ങനെയാണ് പോയി ക്ഷമയോദിക്കുന്നത്?
According to your ability.
നിങ്ങളുടെ കഴിവിന് പ്രാപ്തിക്കനുസരിച്ച്.
What you can do.
നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത്.
God sees, yeah, I accept it.
ദൈവം അത് കാണുന്നു.
I see a lot of other things I realize you can't do.
പല കാര്യങ്ങളും എനിക്കറിയാമോ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുകയില്ല.
We shouldn't torture ourselves.
നാം നമ്മെ തന്നെ പീഡിപ്പിക്കരുത്.
But if you can return something which you took wrongfully, you should do it.
എന്നാൽ നിങ്ങൾക്ക് മടക്കി കൊടുക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ മടക്കി കൊടുക്കുവാൻ.
Zacchaeus said, I'll give back 4 times.
സക്കായി പറഞ്ഞു നമുക്കറിയാം ഞാൻ 4 മടങ്ങായിട്ട് പകരം കൊടുക്കും.
If Zacchaeus was a poor laborer earning 200 rupees a month, God would have forgiven him even if he gave back nothing.
അതെ, സക്കായി ഇതുപോലെ ഒരു കൂലിവേലക്കാരനായിരുന്നു, 200 രൂപ ഒരു മാസം ശമ്പളക്കാരനായിരുന്നെങ്കിൽ സക്കായി കൊടുത്തില്ലെങ്കിൽ പോലും സക്കായിയുടെ ആ മനസ്സ് കണ്ട് ദൈവം അവനോട് ക്ഷമിക്കുമായിരുന്നു.
So you understand, it's according to ability.
നമ്മുടെ പ്രാപ്തി ഉള്ളതുപോലെയാണ് ദൈവം നമ്മളെ കണക്കിടുന്നത്.
But if you don't even seek to make an effort to set these things right,
എന്നാൽ ഈ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ഒരു ശ്രമം പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ലായെങ്കിൽ,
and the Lord comes,
കർത്താവ് വരുമ്പോൾ,
somebody says, Lord, you can't take this man up, he owes me money.
ഒരുപക്ഷെ മറ്റാരെങ്കിലും പറയുമായിരുന്നു, കർത്താവേ ഇവനെ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല, കാര്യം ഇവൻ എനിക്ക് കടക്കാരനാണ്.
You go, but let this fellow pay back his debt and then we'll see whether he
ivane swargathilekku poi kvache ivan ivante kadam theerthittu njan ivane vidam.
We must set everything right as far as possible.
Kariyunnadathoḷam nam etrayum vegam nam kramikarikkanda vishayam.
You know, I believe that is the reason many of our prayers are not answered.
Palappozhum nammude pala prarthanakalkku uttaram labhikkathathinte kaaranam endanu?
Christians have got so used to prayers not being answered that getting a prayer answered is like winning a lottery.
Aneka christyanigaldeyum prarthanaykku uttaram labhikkatha valiya oru lotteryil bhagyakuriyila narukkuvendum pole.
They have gone, I prayed so many prayers which are not answered.
Njan uthri prarthana prarthichu paladinu uttaram labhichittilla.
Out of 1000 prayers, one prayer gets answered. We are so excited like a man who's won the lottery.
1000 prarthanayil oru prarthanaykku uttaram labhichal naan palappozhum santoshichittullum.
Just like a man who's won the lottery in the world.
Adhe oru bhagya kuril narakku veenavane pole santoshikkum.
But the Bible says God wants to answer our prayer.
Ennal devavajanam parayunu devam nammude prarthanaykku uttaram theruvan aagrahikkum.
Why is it the prayers of so many believers are not answered?
Endukondana aneka vishwasigaldeyum prarthanaykku uttaram labhikkathathu?
I believe one of the main reasons is this: something in their life they have not set right with somebody else.
Njan vishwasikkunna avante poornamaya kaaranam അവരുടെ ജീവിതത്തിൽ അവർ ക്രമീകരിക്കേണ്ട ചില വിഷയങ്ങൾ ക്രമീകരിക്കാത്തത് കൊണ്ടാണ്.
See Matthew 5.
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം.
In verse 22.
അതിന്റെ 22-ാം വാക്യം.
It speaks about having hurt your brother by something that you said.
നിങ്ങൾ പറഞ്ഞ ചില വാക്കുകൊണ്ട് നിങ്ങളുടെ സഹോദരനെ മുറിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്.
You said some bad word, no, you did something to hurt him.
അവനെ മുറിപ്പെടുത്തത്തക്ക വിധത്തിൽ എന്തെങ്കിലും വാക്കുകൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ടാകാം.
Or you said something or you did something.
ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചതുകൊണ്ടാകാം അല്ലെങ്കിൽ പറഞ്ഞതുകൊണ്ടാകാം.
Because you were angry.
നിങ്ങളെ കോപിച്ചത്.
And then next verse, you go before God to pray to him.
ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നുപോയാൽ,
there you remember ഓ ഐ ഹേർട്ട് മൈ ബ്രദർ.
അവിടെ വെച്ച് നിങ്ങൾ ഞാൻ എന്റെ സഹോദരനെ മുറിപ്പെടുത്തി എന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നാൽ,
ഗോ ആൻഡ് ലീവ് യുവർ ഓഫറിംഗ് ദേർ, ഡോണ്ട് ഇറ്റ്സ് ജസ്റ്റ് സ്റ്റോപ്പ് പ്രേയിങ്, ഗോ ബാക്ക് ടു യുവർ ബ്രദർ ആൻഡ് സെറ്റ് ഇറ്റ് റൈറ്റ് ഫസ്റ്റ്.
നിങ്ങളുടെ വഴിപാട് യാഗപീഠത്തിൽ വെച്ചിട്ട് ആദ്യം പോയി നിന്റെ സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് വഴിപാട് അർപ്പിക്കുക.
ദാറ്റ് മീൻസ് ഡോണ്ട് പ്രേ.
നീ പ്രാർത്ഥിക്കരുത്, നിന്റെ പ്രാർത്ഥന അവിടെ നിർത്തിയിട്ട് ആദ്യം പോയി.
ബിക്കോസ് യുവർ പ്രേയർ വിൽ നോട്ട് ഗോ ടു ഗോഡ്.
അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയില്ല.
യു ഫസ്റ്റ് ഗോ സെറ്റിൽ ഇറ്റ് വിത്ത് ദാറ്റ് ബ്രദർ.
ആദ്യം പോയി ആ സഹോദരനുമായിട്ട് നിരന്നിട്ട് വരിക.
ഇറ്റ്സ് മേ ബി യുവർ വൈഫ്.
ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോടായിരിക്കാം.
പ്ലീസ് ഫോർഗിവ് മീ.
അവരോട് പറയുക, എന്നോട് ക്ഷമിക്കുക.
ദെൻ കം.
എന്നിട്ട്
ഇമ്മീഡിയറ്റ്ലി ഗോഡ് വിൽ അക്സെപ്റ്റ് യുവർ പ്രേയർ.
തീർച്ചയായും അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന അംഗീകരിക്കും.
Do you know that the Bible speaks about prayers that are not heard by God?
ദൈവത്താൽ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെ കുറിച്ച് ബൈബിൾ പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ?
See 1 Peter
and Petros
and chapter 3
അതിന്റെ മൂന്നാം അധ്യായം.
It says to husbands especially.
ഭർത്താക്കന്മാരാണ് പ്രത്യേകമായിട്ട് പറയുന്നത്.
You must, verse 7.
അതിന്റെ ഏഴാം വാക്യം.
You must live with your wife in an understanding way.
അങ്ങനെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിക്കുക.
ഹൗ ഡു യു ലിവ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് വേ വിത്ത് യുവർ വൈഫ്? വാട്ട് ഡസ് ഇറ്റ് മീൻ?
എങ്ങനെയാണ് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിക്കുന്നത്?
ഇറ്റ്സ് റിട്ടൺ ദേർ.
ഇവിടെ എഴുതിയിട്ടുണ്ട്.
ഓൾവേസ് റെക്കഗ്നൈസ് ദാറ്റ് ഷീ ഈസ് എ വീക്കർ പേഴ്സൺ.
സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് ബഹുമാനം കൊടുത്തു.
ഫസ്റ്റ് ഓഫ് ഓൾ ഷീ ഈസ് വീക്കർ.
അവർ ബലഹീന മാത്രമാണ്.
ദാറ്റ്സ് ദി ഫസ്റ്റ് തിങ് യു മസ്റ്റ് റെക്കഗ്നൈസ്.
നാം മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, അവർ ബലഹീന മാത്രമാണ്.
ഷീ ഈസ് നോട്ട് എസ് സ്ട്രോങ് ആസ് യു.
നിങ്ങളെ പോലെ ശക്തനല്ല.
യു കൻ ലിഫ്റ്റ് 50 kilos, ഷീ കാൻ ലിഫ്റ്റ് 50 kilos.
നിങ്ങൾക്ക് ഒരു പക്ഷേ 50 kilo ഭാരം കൈകൊണ്ട് പൊക്കിയെടുക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ അവൾക്ക് അത് കഴിയുകയില്ല.
ഇറ്റ്സ് നോട്ട് ബിക്കോസ് യു ആർ സ്പിരിച്വൽ, ഇറ്റ്സ് ബിക്കോസ് യു ആർ എ മാൻ.
നിങ്ങൾ ആത്മീയനായതുകൊണ്ടല്ല, നിങ്ങളൊരു പുരുഷനായതുകൊണ്ടാണ്.
ആൻഡ് മെനി ഏരിയസ് എ വുമൻ ഈസ് വീക്കർ.
എന്നാൽ സ്ത്രീയുടെ ജീവിതത്തിന്റെ പല മേഖലകളും ഈ വിധത്തിൽ ബലഹീനമാണ്.
റെക്കഗ്നൈസ് ദാറ്റ്.
അത് നാം മനസ്സിലാക്കണം.
ആൻഡ് റെക്കഗ്നൈസ് ദാറ്റ് ഷീ ഈസ് ആൻ ഈക്വൽ ഹെയർ വിത്ത് യു ഓഫ് ദ ഗ്രേസ് ഓഫ് ലൈഫ്.
അതെ, ജീവന്റെ കൃപയ്ക്ക് നമ്മളോടൊപ്പം അവൾ തുല്യ അവകാശിയാണെന്നും കൂടി നാം മനസ്സിലാക്കണം.
ഇഫ് യു ഡോണ്ട് ലിവ് ലൈക്ക് ദാറ്റ്,
നാം അങ്ങനെ ജീവിക്കുന്നില്ല എങ്കിൽ,
യു ആർ നോട്ട് ലിവിംഗ് ഇൻ ആൻ അണ്ടർസ്റ്റാൻഡിംഗ് വേ.
അങ്ങനെയെങ്കിൽ നിങ്ങൾ വിവേകത്തോടുകൂടിയല്ല കുടുംബത്തിൽ ജീവിക്കുന്നത്.
ദെൻ ഗോഡ് വിൽ നോട്ട് ഹിയർ യുവർ പ്രേയർ.
അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല.
Because there's a like a military different levels in the Christian life also.
Christian ജീവിതത്തിലും ഈ മിലിട്ടറിയിൽ പല റാങ്ക് ഉള്ളതുപോലെ ക്രിസ്ത്യ ജീവിതത്തിലും പല റാങ്കുകൾ ഉണ്ട്.
See 1 Corinthians in chapter 11.
1 കൊരിന്ത്യർ 11ാം അധ്യായം
verse 3.
മൂന്നാം വാക്യം.
There's Christ.
ഏതു പുരുഷന്റെ ഈ തല ക്രിസ്തു.
Then under Christ is man.
ക്രിസ്തുവിന്റെ കീഴെ മനുഷ്യൻ.
Under man is woman.
മനുഷ്യന്റെ കീഴെ സ്ത്രീ.
Like in the military there'll be a general.
മിലിറ്ററിയിൽ ജനറൽ ഉണ്ട്.
Then there's maybe a major.
അതിന്റെ കീഴിൽ മേജർ ഉണ്ട്.
Maybe a lieutenant.
അതിന്റെ കീഴിൽ ലെഫ്റ്റനന്റ് ഉണ്ട്.
All one level.
അങ്ങനെ ഒരു ലെവലാണ്.
So Christ,
ക്രിസ്തു,
is the head of man.
മനുഷ്യ പുരുഷൻ.
Man is the head of woman.
സ്ത്രീ.
So Christ says to the man,
Christu purushanodu parayunu,
you don't respect the one below you, why should I respect you when you're below me?
Ninde geelulla striye nee bahumanikkunnilla engil naan engeneyanu ninne bahumanikkunnu.
Then he doesn't listen to our prayer.
Adana,
then he won't listen to our prayer.
Angane engil kartavu nammude prarthana kelkkilla.
So there are reasons why our prayers are not heard.
നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടാതിരിക്കുന്നതിന് ഈ വിധത്തിൽ പല കാരണങ്ങളുണ്ട്.
And the other reason is,
മറ്റൊരു കാരണം,
somebody has done some wrong to you.
മറ്റാരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തെങ്കിൽ,
what we now thought was where we did some wrong to somebody else.
നാം മറ്റുള്ളവർക്ക് എന്തെങ്കിലും മറ്റുള്ളവരോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തെങ്കിലെന്നാണ് നാം നേരത്തെ ചിന്തിച്ചത്.
Now look at where somebody else did wrong to you.
മറ്റാരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തെങ്കിൽ.
That's Mark chapter 11.
മർക്കോസിന്റെ സുവിശേഷം 11ാം അധ്യായം
verse 23.
അതിന്റെ 23ാം വാക്യം.
Truly I say to you, you can even speak to a mountain, be taken up and cast into the sea, and it will happen if you believe. Mark 11:23.
ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു.
So I say, whatever you pray, all things believe that you receive them and you'll get it.
അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ.
What a fantastic promise that is.
എത്ര വലിയ എത്ര മഹത്തായ ഒരു വാഗ്ദത്തമാണ്.
But he says there's a condition.
എന്നാൽ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്.
When you pray,
അതിന്റെ 25-ാം വാക്യം,
if you've got anything against anybody in the whole world, forgive them.
നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിക്കും.
In the whole world,
ഈ ലോകത്തിൽ ആരോടെങ്കിലും,
has somebody cheated you,
നിങ്ങളെ ആരെങ്കിലും
വഞ്ചിച്ചെങ്കിൽ, somebody done wrong to you,
നിങ്ങളോട് ആരെങ്കിലും ദ്രോഹമായിട്ട് നിങ്ങൾ
ചെയ്തെങ്കിൽ,
അവരോട് ക്ഷമിക്കുക.
Otherwise your prayer will not go up to heaven.
അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുകയില്ല.
Because if you don't forgive, verse 26, your father will not forgive you.
നിങ്ങൾ നിങ്ങളുടെ ക്ഷമിച്ചില്ലെങ്കിൽ പിതാവ് നിങ്ങളുടെ പിഴകളിൽ ക്ഷമിക്കുകയില്ല.
So I am convinced that this not forgiving others and not asking forgiveness is one of the biggest problems why believers don't get answers to their prayer.
മറ്റുള്ളവരോട് ക്ഷമിക്കാത്തതും മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കാത്തതുമായ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ.
You know, the devil is really scared if he finds a believer whose prayers are being answered by God.
നിങ്ങൾക്കറിയാമോ, ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുന്നത് പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം, പിശാച് ഭയക്കുന്ന വിഷയമാണ്.
He will try his best to make sure that God does not listen to your prayer.
നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കേ അത് തടസ്സപ്പെടുത്തുവാൻ അവന്റെ കഴിവിന്റെ പരമാവധി പിശാച്.
Because otherwise he'll be defeated.
അങ്ങനെയെങ്കിൽ അവൻ പരാജയപ്പെടുകയാണ്.
So he makes sure something or the other will prevent God from listening to your prayer.
നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ അതിനെ തടസ്സപ്പെടുത്തുക എന്നതാണ് പിശാചിന്റെ ഉദ്ദേശം.
ഈസിയസ്റ്റ് വേ ഹി ഹാസ് ഫൗണ്ട് ഈസ് ദിസ്.
അതിന് ഏറ്റവും എളുപ്പമുള്ള വഴികളാണ് നാം ഈ
വാക്യം. Get somebody to do some wrong to you.
ആരെങ്കിലും നിങ്ങൾക്ക് ദ്രോഹമായിട്ട് എന്തെങ്കിലും ചെയ്യുക.
And you don't forgive that person.
നിങ്ങൾ അവരോട് ക്ഷമിക്കാതിരിക്കുക.
Keep that in mind all the time.
അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക.
The devil has succeeded.
പിശാച് വിജയിച്ചു.
Your life will not hinder that, will not be able to overcome the devil anymore.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പിശാചിനെ ജയിക്കുവാൻ കഴിയില്ല.
Because God won't listen to your prayer.
ആ കാര്യം ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല.
So these are little things you have to be very careful.
വളരെ സൂക്ഷിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ്.
Do all for the glory of God.
ചെയ്യുന്നതെല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിന്.
According to his word.
ദൈവവചനത്തിന്റെ പ്രകാരം.
Lord, I want to avoid all sin.
ദൈവവചന പ്രകാരം കർത്താവേ എല്ലാ പാപങ്ങളും ഒഴിവാക്കുവാൻ.
These are all small things.
ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്.
You know, when Elisha told Naaman to go and dip in the river Jordan.
നമുക്കറിയാം, എലിശ നാമാൻ എന്ന കുഷ്ഠരോഗിയോട് ജോർദാൻ നദിയിൽ പോയി മുങ്ങുവാൻ പറഞ്ഞപ്പോൾ,
he was so proud, he said, there are better rivers in Syria, why should I go and dip in this dirty river?
നാമാൻ വലിയ അഭിമാനിയായിരുന്നു. ദൈവം പറഞ്ഞു, ഈ സിറിയയിലെ വളരെ നല്ല ക്ലീൻ ആയിട്ടുള്ള എത്രയോ നദികൾ ഉള്ളപ്പോൾ ഈ ജോർദാനിലെ കലക്കവെള്ളത്തിൽ എന്തിനാണ് പോയി മുങ്ങുന്നത്?
One of his junior soldiers had some sense.
അവന്റെ കീഴിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരായ പടയാളികൾക്ക് അവർക്ക് ബുദ്ധിയുണ്ടായിരുന്നു.
This prophet has not asked you to do some great difficult thing.
ഈ പ്രവാചകൻ അസാധ്യമായ ഒരു വലിയ കാര്യങ്ങളൊന്നും അല്ല നിന്നോട് ചെയ്യാൻ പറഞ്ഞത്.
സ്മോൾ തിങ്
വളരെ നിസ്സാര കാര്യമല്ലേ ഇത്.
ടേക്ക് ഓഫ് യുവർ ഷർട്ട്.
നിന്റെ ആ ഷർട്ട് ഒന്ന് ഊരിയിട്ട്
പീപ്പിൾ വിൽ സീ ദാറ്റ് യു ആർ എ ലെപ്പർഡ്.
നീ ഒരു കുഷ്ഠരോഗിയാണ് മറ്റുള്ളവർ കാണും.
ഹംബിൾ യുവർസെൽഫ്.
നിന്നെ തന്നെ ഒന്ന് എളിമപ്പെടുത്തുക. അവനത് ചെയ്തു. അവന് ശുദ്ധനായി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചവനായിട്ട്.
വെരി സ്മോൾ തിങ് ദാറ്റ് ദ ലോർഡ് ആസ്ക്സ് യു ടു ഡു, ഗോ ആൻഡ് ആസ്ക് ഫോർഗിവ്നെസ് ഫ്രം സംബഡി.
ചെറിയ കാര്യമല്ലേ ദൈവം നിങ്ങളോട് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത്? മറ്റുള്ളവരോട് കടന്നുപോയി ക്ഷമ ചോദിക്കുക.
ഗോ ആൻഡ് ഫോർഗിവ് സംവൺ.
മറ്റുള്ളവർ ചിലരോട് അടുത്തുപോയി അവരോട് ക്ഷമിക്കുക.
Is that such a difficult thing?
ഇത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമാണോ?
You have to humble yourself.
നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് എളിമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്.
Jordan is just there. Why not go and dip yourself?
ആ ജോർദാൻ നദി അവിടെ തന്നെയുണ്ട്, അവിടെ പോയി ഒന്ന് മുങ്ങിയാൽ എന്താ?
You will come out a completely clean person.
നിങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണ ശുദ്ധിയുള്ള ഒരാളായിട്ട് വരുവാൻ ഇടയായി.
I want to be a person whose phone line with heaven is always connected.
സ്വർഗവുമായിട്ടുള്ള ടെലിഫോൺ കമ്പി ടെലിഫോൺ ലൈന് എപ്പോഴും തുറന്നിരിക്കുന്ന ഒരാളുമായിട്ട് കാണുവാൻ.
I don't want a break in that phone.
അതിന് ആ ഫോൺ ലൈനിൽ ഒരു ബ്രേക്ക് ഉണ്ടാവുക ഞാൻ ആഗ്രഹിക്കുന്നില്ല.
Imagine how disturbed you'd be if your cell phone is not working or the connection is gone.
നിങ്ങൾ എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ചില സമയത്ത് ഇതിന്റെ കണക്ഷൻ കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം.
What will you do?
നിങ്ങൾ എന്താണ് അപ്പോൾ ചെയ്യുന്നത്?
ഇറ്റ് സോ ഇമ്പോർട്ടന്റ് ഫോർ യു.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക്.
What about when your connection with God is broken?
ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ നാം എന്താണ് ചെയ്യുന്നത്?
Because you didn't forgive someone.
കാര്യം നാം മറ്റു ചിലരോട് ക്ഷമിക്കാത്തൊരു കാരണമായി.
Or you have not forgiven someone.
അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല.
How many days will you live without your cell phone connection being restored?
നിങ്ങളുടെ ഈ ടെലിഫോണിന്റെ കണക്ഷൻ തിരിച്ചു കിട്ടാതെ നിങ്ങൾ എത്ര ദിവസം ജീവിക്കാൻ പറ്റും നിങ്ങൾക്ക്?
How many days do you live without your fellowship with God being restored?
ദൈവമായിട്ട് ജീവിതത്തിൽ ഒരു ബന്ധമില്ലാതെ കൂട്ടായ്മയില്ലാതെ എത്ര ദിവസം ജീവിക്കാൻ?
I tell you, most believers are more concerned about their cell phone than God.
പല വിശ്വാസികളും ഈ ടെലിഫോൺ കണക്ഷനെക്കാട്ടിൽ അവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ അവരുടെ ടെലിഫോൺ ബന്ധത്തെയാണ് കൂടുതൽ പ്രാധാന്യമായി.
No wonder they live such useless Christian lives.
പ്രയോജനരഹിതമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിൽ അതിശയിക്കുവാനില്ല. എങ്ങനെ?
They don't seek the glory of God.
അവർ ദൈവത്തിന്റെ മഹത്വമല്ല അന്വേഷിക്കുന്നത്.
See, my own convenience, my cell phone must be working.
എന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് എന്റെ ടെലിഫോൺ പ്രവർത്തിക്കേണ്ടത്.
God is not so important.
ദൈവം അത്ര വലിയ പ്രധാനപ്പെട്ട വിഷയമൊന്നുമല്ല.
He can wait.
ദൈവത്തിന് വേണമെങ്കിൽ കാത്തിരിക്കാം.
സെൽഫോൺ കാൻ്റ് വെയിറ്റ്.
പക്ഷേ എന്റെ സെൽഫോൺ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല.
യു സീ ഹൗ ബിലീവേഴ്സ് ഡോണ്ട് റെസ്പെക്ട് ഗോഡ്.
ദൈവത്തെ ബഹുമാനിക്കാത്ത വിശ്വാസികൾ എങ്ങനെയാണെന്ന് മനസ്സിലായോ?
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
ഹെവൻലി ഫാദർ,
സ്വർഗീയപിതാവേ,
പ്ലീസ് ഹെൽപ്പ് us to take these things seriously.
കർത്താവേ, ഈ ഞങ്ങൾ കേട്ട വിഷയങ്ങൾ ഗൌരവമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
That our lives can change during these 2 days.
ഈ രണ്ട് ദിവസത്തെ ഈ കോൺഫറൻസ് മുഖാന്തരമായി ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് സാരമായ ഒരു വ്യത്യാസം ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.